آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. الإمام وقيع بن الجراح رحمه الله كتاب الزهد അതിലെ സഹീഹായ അസറുകളാണ് നാം വായിക്കാൻ കഴിഞ്ഞ ആഴ്ച തുടങ്ങിയത്. അതിൽ 8 ബാബാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ദർസിൽ നമ്മൾ നോക്കിയത്. ഇന്ന് നോക്കുന്ന ബാബ് റദ്ദുൻ നഫ്സി വഖില്ലത്തുൽ അക്കൽ, ഭക്ഷണം കുറക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാബ്. ഭക്ഷണം കുറക്കുന്നതുമായി ബന്ധപ്പെട്ടു, അതിന് നഫ്സിനെ പരിശീലിപ്പിക്കുന്ന അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാം സുഹദ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തിൽ അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയത്തിൻ്റെ വ്യാപ്തിയെല്ലാം പറഞ്ഞിരുന്നു. അത് ദുനിയാവ് എന്ന് പറഞ്ഞാൽ തന്നെ പ്രധാനമായിട്ടുണ്ടാവുന്ന കാര്യങ്ങൾ നമ്മുടെ ഭക്ഷണം, നമ്മുടെ വസ്ത്രം, നമ്മുടെ വൈവാഹിക ജീവിതം, നമ്മുടെ പാർപ്പിടം, ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ദുനിയാവ് എന്ന് പറഞ്ഞാൽ തന്നെ. അപ്പോൾ ദുനിയാവിൻ്റെ ഈ കാര്യങ്ങൾ അമിതമാകുന്നതിനോടുള്ള ഒരു വിരക്തി, അല്ലെങ്കിൽ പരലോകത്തിലേക്ക് ഉപകാരമുള്ള നിലക്ക് മാത്രം അതിനെ ഉപയോഗിക്കുക, അതാണല്ലോ സുഹദ്. ഇപ്പോൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അസറുകൾ. ഹദ്ദസന മുബാറക് അനിൽ ഹസൻ അൻ ഇബ്നൻ ലിസമുറത്ത് ഇബ്നു ജുന്ദുബ് അക്കല ഹത്ത ബഷീമ. സമുറത്ത് ഇബ്നു ജുന്ദുബ് റഹിമഹുള്ളാഹിയുടെ മകൻ ഒരിക്കൽ വയറ് നിറഞ്ഞ് നിൽക്കുന്ന അത്രത്തോളം ഭക്ഷണം കഴിച്ചു. ഫഖാല സമുറ, അപ്പോ ഉപ്പ മകനോട് പറയാണ്, സമുറ പറയാണ്, ലൗ മിതമ സല്ലൈതു അലൈക, നീ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്റെ മയ്യത്ത് നിസ്കരിക്കൂല, നീ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്റെ മയ്യത്ത് നിസ്കരിക്കില്ല. ഇത് ചിലപ്പോൾ നമുക്ക് പിന്നെ അദ്ദേഹം പറയുന്നത് ആ ഒരു പ്രവൃത്തിയെ അത്രത്തോളം എന്താണ് ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ അപകടം അത്രത്തോളം പറഞ്ഞിട്ടാണ്. പലപ്പോഴും നമുക്ക് അതിൻ്റെ അപകടം മനസ്സിലാവാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് നഷ്ടമാവുന്ന കാര്യം അറിയാത്തതുകൊണ്ടാണ്. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമുക്കിതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കാത്തത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അടുക്കാനുള്ള നഫ്സിന്റെ പ്രേരണയെ ഇല്ലാതാക്കി കൂടുതൽ പാപത്തിലേക്ക് മുഴുകും. ഭക്ഷണം വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശരീരം എന്തിനാ തോന്നിപ്പിക്കുക? നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ ജീവിതത്തിൽ വയറിറച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പാപങ്ങളെ കുറിച്ചുള്ള ചിന്ത, അല്ലെങ്കിൽ അലസത, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള മടി, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് നാളെ പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന വലിയ കാര്യങ്ങളാണ്. അപ്പൊ അത്രയും അതിന്റെ ഗൗരവമുണ്ട്. പിന്നെ ഒരുപാട് അസറുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് മകനോട് പറയാണ്, നീ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് നിസ്കരിക്കൂല, കാരണം അത്ര ഗൗരവത്തിൽ അതിനെ താക്കീത് ചെയ്യാം, അതിനെ ഒരു അതിന്റെ അപകടം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞ വാക്കാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും അത് ശ്രദ്ധിക്കണം. അടുത്തത് ഹദ്ദസന മുഹമ്മദ് ബിൻ അബ്ദില്ല അൽഖൈലി അൻ അബീ സലമ അൽഹമസി قال قال رسول الله صلى الله عليه وسلم نبي صلى الله عليه وسلم برنو ثلاث اكلات او ثلاث لقمات يقمن صلب ابن ادم فان غلبته نفسه فثلث لطعام وثلث لشراب وثلث لنفسه. നമ്മൾ കേട്ട് പരിചയമായിട്ടുള്ള ഒരു ഹദീസാണ്. ثلاث اكلات او ثلاث لقمات, മൂന്ന് ഉരുള അല്ലെങ്കിൽ മൂന്ന് ഒരു പിടി, ആ ഭക്ഷണം മതിയായതാണ് യുഖിം നസുൽബ ബിനി ആദം, ആദമിന്റെ നടുനുവർത്താൻ, അതായത് അവന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള ഒരു ഭക്ഷണം അവന്റെ കുറച്ച് ഉരുളകൾ കൊണ്ട് തന്നെ മതിയാകും. ഫൈൻ ഗലബത്ഹു നഫ്സുഹു, ഇനി അവന്റെ നഫ്സ് കൂടുതൽ ആവശ്യപ്പെടുകയാണ്, കൂടുതൽ കഴിക്കണം എന്ന് അവന് തോന്നുകയാണെങ്കിൽ തന്നെ ഫസൂലുസുൻ ലി തഅമിൻ വസൂലുസുൻ ലി ശറാബിൻ വസൂലുസുൻ ലി നഫ്സിഹി, മൂന്നിലൊന്ന് ഭക്ഷണത്തിന്, മൂന്നിലൊന്ന് വെള്ളത്തിന്, മൂന്നിലൊന്ന് വായു സഞ്ചാരത്തിനും വേണ്ടിയിട്ട് അവൻ ഒഴിച്ചുകൊള്ളട്ടെ. ഇതാണ് ഏറ്റവും നല്ല മാർഗം. മുൻകാലക്കാരായിട്ടുള്ള തൊബീബുകളും ഇന്ന് കാലത്തുള്ള തൊബീബുകളും വൈദ്യന്മാരെല്ലാം പറയുന്നത് ഒരുത്തന്റെ ആരോഗ്യം ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിക്കാനും അവന് ഉന്മേഷവാനായി നിൽക്കാനും ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇതാണ്, വായുവിനും വെള്ളത്തിനും ഭക്ഷണത്തിനും കൃത്യമായി സ്ഥലം കൊടുത്തിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവും. ഭക്ഷണം കുറക്കുന്നവർക്ക് ബസീറത്ത് കൂടും, ഉൾക്കാഴ്ച കൂടും, ദീനിന്റെ കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്ത കൂടും. ഉദാഹരണത്തിന് ഒരാൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുകയെന്ന് വിചാരിക്കുക, ഒരാൾ നോമ്പ് നോറ്റിട്ട് ആവശ്യത്തിനുള്ള ഭക്ഷണത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുക, രണ്ടുപേരുണ്ട്. ആ രണ്ടുപേര് ഖുറാൻ പാരായണം ചെയ്യുമ്പോൾ കൽബ് നല്ല കൽബുള്ളവരാണെങ്കിൽ രണ്ടുപേരുടെയും ബസീറത്ത് രണ്ടു രണ്ടായിരിക്കും. ഒരാൾക്ക് ആയത്ത് ഓതിയാ തോന്നുന്ന കാര്യങ്ങളല്ല മറ്റേ ആൾക്ക് തോന്നുക. കാരണം അയാൾക്ക് കൂടുതൽ ചിന്തിക്കാനും തഫക്കുറും തദബ്ബറും വർദ്ധിക്കും. അങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ ആവശ്യത്തിനപ്പുറത്തേക്ക് എത്ര ഭക്ഷണം കഴിച്ചാലും അത് നമുക്ക് ദോഷമായിട്ടാണ് തീരുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, കുലു വശ്റബു വലാ തുസ്രിഫു, നിങ്ങൾ കഴിച്ചോളി കുടിച്ചോളി, പക്ഷെ എന്തുണ്ടാവരുത്? ഇസ്റാഫ് ഉണ്ടാവരുത്. തബീബന്മാർ പറഞ്ഞു ഈ രണ്ട് ഈ ആയത്തിലും ഈ ഹദീസിലും ഉസൂലു തിബ് അള്ളാഹു റസൂലും പഠിപ്പിച്ചിട്ടുണ്ട്. തിബിന്റെ അടിസ്ഥാനങ്ങൾ ഇതിൽ പഠിപ്പിച്ചിട്ടുണ്ട്. മുൻകാലക്കാരിൽ സൽഫുകളിൽ പെട്ട ഒരു തബീബ് പറഞ്ഞ വാക്ക് ജാമിയുൽ ഉലൂമി വൽ ഹിക്കമിൽ ഇബ്നു റജബ് റഹിമഹുള്ള പറയുന്നുണ്ട്, തബീബിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ഈ ഇതെങ്ങാനും ഈ ഉമ്മത്ത് ജനങ്ങൾ പ്രാവർത്തികമാക്കിയാൽ ഈ ഹോസ്പിറ്റലുകൾ അതുപോലെ വൈദ്യശാലകൾ ഇതെല്ലാം അടച്ചു പൂട്ടേണ്ടി വരുമെന്ന്. അപ്പൊ അത് ഗൗരവത്തിൽ ഒരു മുസ്ലിം നമുക്ക് പറ്റണില്ല എന്നുള്ളതുകൊണ്ട് എപ്പോഴും പറയാറുണ്ട്, നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇത് ശരിയല്ല നമ്മൾ പറയാൻ പാടില്ല, ഇതാണ് ശരി. അടുത്തത് ഹദ്ദസന മാലിക് ഇബ്നു മഖ്വിൽ അൻ നാഫി അൻ ഇബ്നു ഉമർ അതാ ബിജവാരിശ് ഫകരിഹു വഖാല, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അടുക്കൽ ഒരിക്കൽ ഒരു ധാരാളം ഭക്ഷണം കൊണ്ടുവെക്കപ്പെട്ടു, ധാരാളം ഭക്ഷണം. അപ്പൊ അദ്ദേഹം അതിന് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മാ ശബിഅ്തു മുൻദു കദാ വകദാ, ഇത്ര ഇത്ര കാലമായിട്ട് ഞാൻ വയറിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല. അതായത് ഒരുപാട് കാലമായിട്ട് ഞാൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല. കാരണം സലഫുകളുടെ ജീവിതത്തിൽ നമ്മൾ ഭൂരിഭാഗം നോക്കിയാലും ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവരെത്രത്തോളം ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയിരുന്നു എന്ന്, അവരെത്രത്തോളം ശ്രദ്ധിച്ചിരുന്നു. ഇത് വളരെ ഉലമാക്കൾ പറയും, ശഹവത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്, ശഹവത്തിൽ ശീലിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം വയറിന്റെ ശഹവത്താണ്. നമ്മൾ ആലോചിച്ച് നോക്കി, പിശാജ് മനുഷ്യനെ ആദ്യം തെറ്റിച്ചെന്തിന്നാ? ഭക്ഷണം കാണിച്ചിട്ടാണ്. ഭക്ഷണം അധികരിപ്പിക്കുക എന്നുള്ളത് പിശാജിന് മനുഷ്യന്റെ മേലെ അധികാരം ചെലുത്താനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഭക്ഷണം ഒരുത്തന്നെ അധികരിപ്പിച്ചാൽ അവന്റെ ശഹവത്തും കൂടും, അവന്റെ ഗളവും കൂടും, അവന്റെ ദേഷ്യം കൂടും. ഈ രണ്ട് കാര്യങ്ങൾ കൂടിക്കഴിഞ്ഞാൽ പിശാജിന് അവന്റെ മേലുള്ള സ്വാധീനം കൂടും. പിന്നെ അവൻ എന്താ ചെയ്യാന്ന് അവൻ തന്നെ പറയാൻ പറ്റില്ല. പിന്നെ അവൻ എന്താ പ്രവർത്തിക്കുന്നത് അവനെ പറയാം. നമ്മുടെ ഈമാൻ കുറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ ഉറക്കം കൂടുന്നുണ്ടോ, നമ്മുടെ ഭക്ഷണം കഴിക്കൽ കൂടുന്നുണ്ടോ, നമ്മുടെ ചിരി കൂടുന്നുണ്ടോ, നമ്മുടെ സംസാരം കൂടുന്നുണ്ടോ, ഇത് ശ്രദ്ധിച്ചാൽ മതി. നമ്മളിത് നമ്മുടെ നിയന്ത്രണത്തിനപ്പുറത്തേക്ക് നമുക്ക് മനസ്സിലാവും, ഞാൻ വളരെയധികം സംസാരിക്കുന്നുണ്ടല്ലോ, വളരെയധികം ചിരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നാം ഈമാനിൽ കുറവ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു മുഅ്മിനത് എപ്പോഴാ ഓർമ്മ വരുകച്ചാ അതുകൊണ്ടുണ്ടാവുന്ന പാപത്തിലെത്തുമ്പോഴാണ്. അതുകൊണ്ട് ഒരു അപകടത്തിൽ ചെന്ന് ചാടുമ്പോഴാണ് അവന് പിന്നെ അത് ഓർമ്മ വരിക. അപ്പൊ ഇത് നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. അടുത്തത് ഹദ്ദസന ജഅഫർ ഇബ്നു ബുർഖാൻ അൻ മൈമൂൻ അൻ മിഹ്റാൻ ഖാല കാന ഇബ്നു ഉമർ ലാ യകാദു യശ്ബഉ മിൻ തഅം, നേരത്തെ പറഞ്ഞ അതേ വിഷയത്തും ബന്ധപ്പെട്ട് തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാറേ ഉണ്ടായിരുന്നില്ല എന്ന് പിന്നെ സലഫുകളിൽ നിന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു ശിഷ്യന്മാരായിട്ടുള്ളവർ ഉദ്ധരിക്കുകയാണ്. അടുത്തൊരു അസർ, ഹദ്ദസന സുഫിയാൻ അൻ യൂനിസ് അനിൽ ഹസൻ ഖാല, ഹസൻ ബസ്രി റഹിമഹുള്ള പറഞ്ഞു, ലഖദ് അദ്റക്തു അഖ്വാമൻ ഇൻ കാന അർറജുലു മിൻഹും ലയജിലിസു മഅൽ ഖൗം, ഞാനൊരു ജനതയെ കണ്ടിട്ടുണ്ട്, അതിൽ നിന്ന് ഒരാൾ ഒരു ആളുകളുടെ ഒപ്പം ഇരിക്കുകയാണെങ്കിൽ ഫയറൗന അന്നഹു അയ്യുൻ, ആളുകൾ വിചാരിക്കും അയാൾ അയ്യാണ്. അയ്യാന്നുള്ള അറബി വാക്കിന്റെ അർത്ഥം പറയാറുണ്ടാൽ മലയാളത്തിന് ഇപ്പൊ അതിനിപ്പോ ഒരു നട്ടം തിരിഞ്ഞവൻ, ഒരു ഗതിയില്ലാത്തവൻ എന്നുള്ള അർത്ഥം. അയ്യാന്ന് സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്ക് എപ്പോഴെന്ന് വെച്ചാല് ഒരു പ്രാവ് ഒരു കൂടിനകത്ത് മുട്ടയിട്ടു എന്ന് വിചാരിക്കുക, ആ മുട്ട അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഉരുണ്ട് കളിക്കുകയാണെങ്കിൽ ആ പ്രാവിന്റെ ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഇത് എന്താ ചെയ്യേണ്ടത്, ആ അവസ്ഥക്കാണ് അയ്യ എന്ന് പറയാം. അപ്പൊ അവൻ ഇങ്ങനത്തെ ഒരാളാണ്, ഒരു ഗതിയില്ലാത്ത ഒരാളാണെന്ന് തോന്നിപ്പോകും. വമാ ബിഹിമിൻ അയ്, അവൻ അങ്ങനെ ഒരാളല്ല. അന്നഹു ലഫഖീഹുൻ മുസ്ലിം, മുസ്ലിമുകളിൽപ്പെട്ട ഫഖീഹ് ആയിരിക്കും. അതായത് ഈ അസറിവിടെ പറയാനുള്ള കാരണം, ലഖദ് അസറക്തു അഖ്വാമൻ എന്ന് ഹസൻ ബസരി പറയുന്നുണ്ടെങ്കിൽ അത് ആരെ ഉദ്ദേശിച്ചിട്ടാണ്? സ്വഹാബാക്കളെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പൊ ആ ഫഖീഹ് ആയിട്ടുള്ള സ്വഹാബിയുടെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കുറച്ച് കഴിച്ചത് കാരണത്താൽ ഒന്നുമില്ലാത്ത കഴിക്കാനില്ലാത്ത ഒരാളുടെ രൂപത്തിലായിരിക്കും അവരിൽ ചിലരുണ്ടാവുക. പക്ഷെ അവരൊരു ഒരു ഗതിയില്ലാത്ത ആളാന്ന് തോന്നിപ്പോകും, പക്ഷെ അവർ വലിയ ഫഖീഹ് ആയിരിക്കും എന്ന്. മറ്റൊരു അസർ, ഹദ്ദസന ഉമർ ഇബ്നു സഅദ് ഖാല സമിഇതു അനസ് ഇബ്നു മാലിക് യഖൂൽ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്സംതു ഹികമുൻ വഖലീലുൻ ഫാഇലുഹു. അസ്സംതു, സംതു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറിയ കുട്ടികള് കരയുമ്പോ, വിശന്നിട്ട് കരയുമ്പോ കരച്ചിലടക്കാൻ വേണ്ടി പെട്ടെന്ന് ഭക്ഷണം കൊടുക്കൂലേ, കുറച്ച് ഭക്ഷണം, അതിനാണ് സംത് എന്ന് പറയാം. കുറച്ച് ഭക്ഷണം കഴിക്കുന്നതിനെ പറയാം. ഹിക്കമുൻ വഖലീലുൻ ഫാഇലുഹു, അത് ഹിക്കമാണ്, അത് വളരെ വിലപിടിപ്പുള്ള ഒരു കാര്യമാണ്. പക്ഷേ വഖലീലുൻ ഫാഇലുഹു, വളരെ കുറച്ച് പേരെ അത് ചെയ്യുള്ളൂ. അതായത് അവനവന് ആവശ്യത്തിനുള്ളത് കഴിച്ച് അത് നിർത്തുക എന്നുള്ളത് വളരെ വലിയ ഹിക്കമാണ്, വളരെ വലിയൊരു ഇൽമാണ്, വളരെ ഉപകാരമുള്ള കാര്യമാണ്. വഖലീലും ഫഅലു, പക്ഷെ കുറച്ച് ആളുകളെ അത് ചെയ്യുകയുള്ളൂ. ഉറപ്പ് ഭക്ഷണം അധികരിച്ചുണ്ടാവുന്ന ദോഷം ആരോഗ്യപരമായിട്ട് ദീനീപരമായിട്ട് നമുക്ക് അറിയാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ നിസ്സാരമായി കാണുന്നത്. നമ്മൾ കൂടുതൽ പഠിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ കേട്ടും പഠിച്ചുകൊണ്ടേ ഇരിക്കണം. എന്തെങ്കിലും നമുക്ക് ബോധ്യം അതിന്റെ അപകടം. നമ്മൾ നഷ്ടപ്പെടുന്നത് എത്ര വലിയ കാര്യങ്ങളാണെന്നറിയോ? അള്ളാഹിനെ കുറിച്ചുള്ള ഫഹ്മ്, ഖുർആനെ കുറിച്ചുള്ള തദബ്ബുർ. ഉലമാക്കൾ പറയാറുണ്ട്, ഒരുത്തന്നെ ഹിഫ്ള് എളുപ്പമാക്കണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? ഭക്ഷണം കുറക്കണം. ഇബ്നു തൈമിയ റഹിമഹുള്ളക്ക് ചില മസലകളെല്ലാം ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ അദ്ദേഹം വന്ന് നോമ്പെടുക്കും, നോമ്പെടുത്തിട്ട് ആ മസലയെ കുറിച്ച് പഠിക്കും, കൂടുതൽ ഫഹ്മ് വർദ്ധിക്കാൻ വേണ്ടിയിട്ട്. ഇത് പണ്ഡിതന്മാർക്കിടയിൽ അറിയപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ആവശ്യത്തിനുള്ളത് കഴിക്കണം. അത് കഴിക്കാതിരിക്കാനും പറ്റൂല. ആവശ്യത്തിന് കഴിക്കാതിരുന്നെന്താവും? അത് തെറ്റാവും. ഒരുത്തന് ആവശ്യത്തിന് കഴിക്കുന്നില്ല എന്നുള്ളത് നിസ്കരിക്കാനും വയ്യ, ഒന്നിനും വയ്യ. ഓരോരുത്തരുടെ ശരീരത്തിനും ജോലിക്കും പ്രവർത്തനത്തിനും അനുസരിച്ച് ഇത് വ്യത്യസ്തമാവും. അത് എന്താണ് ഒരാൾക്ക് ആവശ്യം, അത് അവൻ കഴിച്ചിരിക്കണം, അത് അവൻ്റെ മേലെ നിർബന്ധമാണ്. അവൻ ഡയറ്റ് കഴിക്കാതിരിക്കാൻ പറ്റില്ല, പക്ഷേ അത് പരിധി വിടാനും പാടില്ല. ആ അവസ്ഥയിൽ നമ്മൾ ഉപയോഗിച്ചാൽ നമ്മുടെ ദീനിനും നമ്മുടെ ആരോഗ്യത്തിനും എല്ലാം അത് ഉപകാരമാണ്. അടുത്ത ബാബ്, ബാബു ഫളുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ ശ്രേഷ്ഠത. ഹദ്ദസന, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഹദ്ദസന സുഫിയാൻ അൻ അബി യഹിയൽ ഖതാൻ അൻ മുജാഹിദ് അൻ ഇബ്നു അബ്ബാസ് قال ابن عباس رضي الله عنه പറഞ്ഞു, ان الارض لتبكي على المؤمن 40 صباحا. ഒരു ഭൂമി ഒരു മുഅ്മിനു വേണ്ടി 40 ഓളം ദിവസം കരയുന്നതാണ്. ഉദ്ദേശിക്കുന്നത് മുഅ്മിന്റെ മരണമായിരിക്കണം. മുഅ്മിന്റെ മരണമായിരിക്കണം, നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ്. ഒരു മുഅ്മിന്റെ നഷ്ടം കൊണ്ട് ഭൂമി വരെ 40 ഓളം ദിവസം കരയുമെന്ന്. മുഅ്മിന്റെ ശ്രേഷ്ഠത എന്നുള്ളത് ഹദീസുകളിൽ അറിയപ്പെട്ട കാര്യമാണ്. മുഅ്മിന്റെ ഫളൽ എത്രത്തോളമാണെന്നത് ഹദീസിൽ അറിയപ്പെട്ട. കഅബയുടെ ഹുറുമത്തിനേക്കാൾ വലിയ ഹുറുമത്താണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ശക്തമായി കോപിക്കുന്ന ഒരു വിഷയമാണ് ഒരു മുഅ്മിനിനെ ഏതെങ്കിലും തരത്തിൽ അവന്റെ സമ്പത്തോ അവന്റെ അഭിമാനമോ അവന്റെ രക്തമോ ഏതെങ്കിലും തരത്തിൽ ചിന്തുക എന്നുള്ളത് അള്ളാഹുവിന്റെ അടുക്കൽ വളരെ ഗൗരവമുള്ള കാര്യമാണ്. നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഒരു മുഅ്മിനെ നമ്മൾ ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഏതെങ്കിലും രീതിയിൽ കളിയാക്കുന്നുണ്ടെങ്കിൽ, പുച്ഛിക്കുന്നുണ്ടെങ്കിൽ, അത് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ഗൗരവമാണ്. കാരണം ഓരോ മുഅ്മിൻ എന്താണ്? അള്ളാഹിന്റെ വലിയാണ്. തഖ്വയും ഈമാനുമുള്ള ഏതൊരാളും അള്ളാഹിന്റെ വലിയാണ്. അള്ളാഹുവിന്റെ വലിയ ആയിട്ടുള്ള ഒരാളെ നാം കളിയാക്കിയാൽ, നാം പുച്ഛിച്ചാൽ, നാം ആക്ഷേപിച്ചാൽ, ഗൈബത്ത് പറഞ്ഞാൽ, നമീമത്ത് പറഞ്ഞാൽ, അത് വലിയ നഷ്ടത്തിലേക്ക് നമ്മൾ നയിക്കുക. ഇപ്പോൾ ഒരു മുഅ്മിന്റെ വില എന്ന് പറഞ്ഞാൽ അത്ര വലുതാണ്. മറ്റൊരു അസർ, ഹദ്ദസന സുഫിയാൻ അൻ ഇബ്നു ജുറൈജ് അൻ മുജാഹിദ്, മുജാഹിദ് റഹ്മഹുള്ള പറഞ്ഞതായിട്ട്, അല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി ലഹും അജ്റുൻ ഗൈറു മംനൂൻ, സൽക്കർമ്മം ചെയ്യുന്ന മുഅ്മിനീങ്ങൾക്ക് പ്രതിഫലമുണ്ട്, തടയപ്പെടാത്ത ധാരാളം പ്രതിഫലമുണ്ട് എന്നുള്ള ആയത്ത് പാരായണം ചെയ്ത് അദ്ദേഹം പറഞ്ഞു, ഗൈറു മഹ്സൂബ്, കണക്കില്ലാത്ത പ്രതിഫലം, കൃത്യമായി നിർണയിക്കപ്പെടാത്ത പ്രതിഫലമാണ് ഈമാനും സൽക്കർമ്മവുമുള്ള ആളുകൾക്കുള്ളത്. ദുനിയാവിലാവട്ടെ പരലോകത്താവട്ടെ, നമുക്ക് സമാധാനവും സന്തോഷവും തൊയ്യബായ ഒരു ജീവിതവും വേണമെങ്കിൽ സഹോദരങ്ങളെ, ഈമാനും അമലു സാലിഹാത്തും ഉണ്ടായേ പറ്റുള്ളൂ. പലപ്പോഴും പല ആളുകൾക്കും ഇത് മനസ്സിലാകുന്നില്ല. ചില ആളുകൾ അവരുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളാവട്ടെ, ആരോഗ്യ പ്രശ്നങ്ങളാവട്ടെ, ഇതൊന്നും അള്ളാഹുവിലേക്ക് ബന്ധിപ്പിക്കാൻ അവർക്ക് അറിയുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏത് ചെറിയ വിഷയവും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലല്ലാതെ ഇല്ല, ഒരാളുമില്ല അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലല്ലാതെ. അപ്പൊ എന്തൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടെങ്കിലും അത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് സലഫുകൾ പറഞ്ഞത്, ഞാനൊരു പാപം ചെയ്താൽ അതെന്റെ ഭാര്യയിൽ നിന്നും എന്റെ വീട്ടിലെ മൃഗത്തിൽ നിന്നും എല്ലാം ഞാൻ അത് അനുഭവിക്കാറുണ്ട്. നമ്മൾ രഹസ്യത്തിൽ ചെയ്യുന്ന ഒരു പാപത്തിന്റെ ഫലം നമ്മൾ പരസ്യത്തിൽ അനുഭവിക്കേണ്ടി വരും. നമ്മുടെ ഭാര്യയുടെ സ്വഭാവം മാറും, ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരുടെ പെരുമാറ്റം മാറും, നമുക്ക് ബുദ്ധിമുട്ടുകൾ വരും, ചിലപ്പോൾ നമുക്ക് അപകടങ്ങൾ പറ്റും, രോഗം വരും. ഇതെല്ലാം അള്ളാഹുമായിട്ട് നമ്മൾ ചെയ്ത എന്തെങ്കിലും കാര്യത്തിന്റെ ഫലമായിരിക്കും. അപ്പൊ എല്ലാ കാര്യങ്ങളും ആ നിലക്കൊന്ന് നോക്കി മനസ്സിലാക്കാൻ, അള്ളാഹു സുബ്ഹാനഹു വതആല കയ്യിലാണ് ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും നിലക്ക് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ഈമാനും അമലു സ്വാലിഹാത്തും വർദ്ധിപ്പിക്കണം. സൽഫുകളിൽ ചിലരെ കാണാം, അവര് ഒരാള് ഇവരെ ആക്ഷേപിച്ചു കഴിഞ്ഞാല്, ഒരാളെ വേറൊരാളെ ഏതെങ്കിലും രീതിയിൽ ആക്ഷേപിച്ചു കഴിഞ്ഞാല് നേരെ അദ്ദേഹം സുജൂദിൽ പോയിട്ട് പറയും, അല്ലാ ഇതിന് കാരണമായിട്ടുള്ള പാപം എനിക്ക് പുറത്തു തരണേ, ഇവൻ എന്നെ ആക്ഷേപിക്കാൻ കാരണമായിട്ടുള്ള പാപം എനിക്ക് പുറത്തു തരണേ. നമ്മുടെ വീട്ടിലെയും അയൽവക്കത്തെയും സമൂഹത്തിലെയൊക്കെ പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലയുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ എന്തോ ഒരു പ്രശ്നം നമ്മൾ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ്. ആ രീതിയിൽ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കണം. കാരണം മുഅ്മിന്റെ ഫളൽ അത്ര വലുതാണ്. മുഅ്മിനെ സൽക്കർമ്മം ചെയ്യുന്നവനെ അള്ളാഹു സുബ്ഹാനഹു വതആല സംരക്ഷിക്കും. അടുത്ത ബാബ്, ബാബു റാഹത്തുൽ മുഅ്മിൻ. ഈ ബാബിൽ വേറെയും കുറെ അസറുകളുണ്ട് കിതാബിൽ. നമ്മൾ സഹീഹായത് മാത്രം തെരഞ്ഞെടുത്ത് പറയുന്നത് കൊണ്ടാണ് ഇത് ഓരോ ബാബിൽ ഇത്ര മാത്രം ചുരുങ്ങുന്നത്. ബാബു റാഹത്തുൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ റാഹത്ത്, അതുമായി ബന്ധപ്പെട്ട് ഒരു മുഅ്മിനിന്റെ സമാധാനം എപ്പോഴാണ് എന്നുള്ള നിലക്കുള്ള അസറുകൾ. حدثنا سفيان عن العلاء بن المسيب عن ابراهيم قال قال عبد الله لا راحه للمؤمن دون لقاء الله. عبد الله بن مسعود رضي الله عنه ആയിരിക്കണം ഒരു മുഅ്മിനിന് റാഹത്ത് ഇല്ല ദൂന ലിഖാ ഇല്ല അല്ലാഹു സുബ്ഹാനഹു വതആല കണ്ടുമുട്ടുന്നത് വരെ. ഒരു മുഅ്മിനിന് റാഹത്ത് ഇല്ല അല്ലാഹു സുബ്ഹാനഹു വതആല കണ്ടുമുട്ടുന്നത് വരെ. ഇമാം അഹ്മദിനോടെല്ലാം ചോദിച്ച ചോദ്യം എപ്പോഴാണ് ഒരു മുഅ്മിനിന് റാഹത്ത് ഉണ്ടാവുക, അപ്പൊ ഞാൻ പറഞ്ഞു സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെ. അപ്പൊ ഒരു മുഅ്മിനിന്റെ യഥാർത്ഥ സമാധാനം, നമ്മൾ ഒരിക്കലും ദുനിയാവിലെ എല്ലാം ഒഴിഞ്ഞ് നല്ല സന്തോഷം നിറഞ്ഞ, അതായത് ബാഹ്യമായിട്ട് ഭൗതികമായിട്ടുള്ള ഈ സന്തോഷം നിറഞ്ഞ ഒരുപാട് സമ്പത്തുള്ള ജീവിതം, അതല്ല ഒരു മുഅ്മിന്റെ ലക്ഷ്യം. മുഅ്മിന്റെ ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വതആല കണ്ടുമുട്ടലാണ്, സ്വർഗത്തിൽ പ്രവേശിക്കലാണ്. അതിനുവേണ്ടി അവൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം, അതുവരെ വിശ്രമിക്കാൻ സമയമല്ല. അതായത് ഇബാദത്തുകളിൽ മുഴുകണം, ദിക്റുകളിൽ മുഴുകണം, ദീനി ഇൽമു നേടണം, അത് ദഅവത്ത് ചെയ്യണം, അത് കർമ്മങ്ങൾ ചെയ്യണം, കൂടുതൽ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ക്ഷമിക്കണം, അങ്ങനെ എല്ലാ മേഖലയിലും അവൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അവന്റെ റാഹത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല കണ്ടുമുട്ടുമ്പോഴാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ദുനിയാവിലെ എല്ലാവിധ ആസ്വാദനം അനുഭവിച്ച ഒരാൾ അവനെ നാളെ പരലോകത്ത് കൊണ്ടുപോയിട്ട് നരകത്തിലൊന്ന് മുക്കിയിട്ടെടുത്തുകഴിഞ്ഞിട്ട് അവനോട് ചോദിക്കും, നീ എന്തെങ്കിലും ആസ്വാദനം ആസ്വദിച്ചോ? അവൻ എന്താ പറയാ, ഞാനൊന്നും ആസ്വദിച്ചിട്ടില്ല. ദുനിയാവിൽ ഒരുപാട് പരീക്ഷണം അനുഭവിച്ചൊരു മുഅ്മിൻ അവനെ നാളെ സ്വർഗത്തിലേക്കൊന്ന് പ്രവേശിപ്പിച്ചിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ അവനോട് ചോദിക്കും, നീ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടോ? ഒന്നും അനുഭവിച്ചിട്ടില്ല. കാരണം സ്വർഗത്തിലൊരു നിമിഷം ദുനിയാവിൽ അനുഭവിക്കുന്ന എല്ലാവിധ ദുരിതങ്ങളെക്കാളും വലുതാണ്. സ്വർഗത്തിലൊരു നിമിഷത്തിന്റെ കാര്യമായി പറഞ്ഞത്. അപ്പൊ സ്വർഗത്തിൽ ഖാലിദീന ഫീഹ അബദ, കാലാകാലം സ്ഥിരതാമസം അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? അപ്പൊ ദുനിയാവിലെ എന്തൊരു പ്രശ്നം സഹിക്കാനും ക്ഷമിക്കാനും ഈ ഒരു ചിന്ത മതി. ഇനി ഈ സ്വർഗത്തിൽ തന്നെ അള്ളാഹുവിനെ കണ്ടുമുട്ടുക, അള്ളാഹുവിനെ കാണുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ലഭിച്ച എല്ലാവിധ സന്തോഷങ്ങളും ഉണ്ടല്ലോ, അതിനേക്കാൾ എല്ലാം വലുതാണ്. അപ്പൊ എത്ര വലുതായിരിക്കും? അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം, നമ്മുടെ റാഹത്ത് അതിലാണ്. അടുത്ത അസർ, حدثنا مسعر بن ابراهيم ابن محمد بن المنتشر عن مسروق قال ما من بيت خير للمؤمن من لحد قد استراح من هموم الدنيا وامن من عذاب الله. ما من بيت ഒരു ഭവനവുമില്ല, خير للمؤمن من اللحد, മുഅ്മിനിനെ ഖബറിനേക്കാൾ ഉത്തമമായിട്ടൊരു ഭവനം ഒരു മുഅ്മിനിനില്ല, ഖബറിനേക്കാൾ ഉത്തമമായിട്ടൊരു ഭവനം മുഅ്മിനിനില്ല. قد استراح من هموم الدنيا, അവന്റെ അവസ്ഥ എന്താണ്? ദുനിയാവിന്റെ ചിന്തകളും ടെൻഷനും ഒക്കെ ഒഴിവായിട്ട് അവൻ റാഹത്തിലായിരിക്കുന്നു. വാമിന മിൻ അദാബില്ല, അള്ളാഹുവിന്റെ അദാബിൽ നിന്ന് രക്ഷയുമായിട്ടുണ്ട്. അതായത് യഥാർത്ഥ മുഅ്മിന്റെ അവസ്ഥയാണ്. മരിക്കുന്ന സമയത്ത് സന്തോഷവാർത്ത അറിയിക്കപ്പെടുന്ന, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെടുന്ന മുഅ്മിനിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാല് അവന് ഏറ്റവും വലിയ റാഹത്ത് എന്താണ്? ഖബറിലാണ്. അവന് ദുനിയാവിലെ ചിന്തകളില്ല. ദുനിയാവിൽ എന്തെങ്കിലും ആയിരുന്നു ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പരലോകത്ത് അള്ളാഹുവിനെ കുറിച്ചുള്ള ശിക്ഷയെ കുറിച്ചുള്ള ഭയവുമില്ല. അവൻ ഏറ്റവും റാഹത്തായിരിക്കും. അവന്റെ ആസ്വാദനങ്ങൾ കണ്ട്, സ്വർഗത്തിൽ അവന്റെ സ്ഥാനം കണ്ട് അവൻ ഏറ്റവും നല്ല രീതിയിലായിരിക്കും. സൽഫകളിൽപ്പെട്ട റബീഅ റഹിമഹുള്ള ഒരു സ്ത്രീയാണ്, ധാരാളം പിന്നെ ഇബാദത്ത് ചെയ്തിരുന്ന ഉലമാക്കൾക്കിടയിൽ ചില ആളുകൾ ആ സ്ത്രീ സൂഫിയായിരുന്നു എന്നെല്ലാം പറയുന്നത് കാണാം. പക്ഷേ ഇബ്നു ഹജർ അസ്ഖലാനി പോലെയുള്ള പണ്ഡിതന്മാരും അല്ല, യഥാർത്ഥ അഹ്ലു സുന്നയുടെ മൻഹജിലുള്ള നല്ല പിന്നെ ഇബാദത്ത് ചെയ്തിരുന്ന സ്ത്രീയായിരുന്നു. അവരൊരു ദിവസം രാത്രി നമസ്കരിക്കും, ധാരാളം രാത്രി നമസ്കരിക്കുമായിരുന്നു. രാത്രി നമസ്കാരത്തിന്റെ ഇടയിലൊന്ന് ഉറങ്ങിപ്പോയിട്ട് അവർ നെറ്റിയണീറ്റു. നെറ്റിയണീറ്റ സമയത്ത് അവർ അവരോട് തന്നെ പറഞ്ഞു, വിശ്രമിക്കാൻ ഖബറിൽ നിനക്ക് ഒരുപാട് സമയമുണ്ട്, വിശ്രമിക്കാൻ ഖബറിൽ നിനക്ക് ഒരുപാട് സമയമുണ്ട് എന്ന് പറഞ്ഞ് കൂടുതൽ ഇബാദത്തുകളിൽ മുഴുകുമായിരുന്നു. ഇതെല്ലാം അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. അവർക്ക് ഇതിന്റെ ഹക്കീക്കത്ത്, ദുനിയാവിന്റെ ഹക്കീക്കത്ത്, പരലോകത്തിന്റെ ഹക്കീക്കത്ത് ബോധ്യപ്പെട്ടുകൊണ്ടാണ് അവരതിൽ കൂടുതൽ മുഴുകിയത്. നമ്മളിപ്പോഴും ദുനിയാവിന്റെ കളിയിലും ചിരിയിലും മുങ്ങിപ്പോകുന്നതുകൊണ്ട് നമ്മൾ വിചാരിക്കും നമ്മളെല്ലാം തികഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ മതി, ഇതന്നെ ധാരാളമാണ് നമുക്ക് തോന്നും. കൂടുതലൊരു കാര്യത്തിലേക്കുള്ള ചിന്ത നമ്മൾ പോകുന്നില്ല, അത് നമ്മുടെ കുറവാണ്, അല്ലാതെ അവര് എന്തെങ്കിലും ഗുലുവായി എന്നുള്ളതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത അഹ്ദർ, حدثنا سفيان عن أبيه عن أبي علاء منذر الثوري عن ربيع بن خثيم قال ما من غائب ينتظره المؤمن خير له من الموت. ഒരു മുഅ്മിൻ കാത്തിരിക്കുന്നതിൽ, അഥവാ വന്നിട്ടില്ല കാത്തിരിക്കുന്നതിൽ മരണത്തേക്കാൾ ഉത്തമമായിട്ട് മറ്റൊന്നുമില്ല. ഒരു മുഅ്മിൻ കാത്തിരിക്കുന്നതിൽ മരണത്തേക്കാൾ ഉത്തമമായിട്ട് ഒന്നുമില്ല. മരണം ഒരു മുഅ്മിനെ സംബന്ധിച്ചോളം എന്താണ്? റാഹത്താണ്. ദുനിയാവിന്റെ എല്ലാവിധ ഷെറുകളിൽ നിന്നുള്ള റാഹത്താക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ റാഹത്താണ് മരണം എന്ന് പറഞ്ഞാൽ. മരണം എന്നുള്ള കാര്യം അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു അസറ നമുക്ക് കാണാം. മൂന്നാളുകളെ മരണത്തെ ആഗ്രഹിക്കുള്ളൂ, മൂന്നാളുകൾ. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, ഒന്നാമത്തെ ആൾ ജാഹിലായിരിക്കും. അവന് ദുനിയാവിൽ അള്ളാഹിനനുസരിച്ച് സൽക്കർമ്മം ചെയ്ത് മുന്നേറിക്കഴിഞ്ഞാൽ അവന് കിട്ടുന്ന നേട്ടങ്ങളോ അവന് കിട്ടുന്ന സ്ഥാനങ്ങളോ കുറിച്ച് ചിന്ത ഇല്ലാത്തവനായിരിക്കും. രണ്ടാമത്തെ ആള് പറഞ്ഞാല് അള്ളാഹുവിന്റെ ഖദറിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആളായിരിക്കും. അള്ളാഹു സുബ്ഹാനഹുവ തആല അവൻ എന്തെങ്കിലും മുസീബത്തൊക്കെ വിധിച്ചിട്ടുണ്ടാവും, അതിന് രക്ഷപ്പെടാന്നുള്ള നിലക്ക് ആത്മഹത്യയൊക്കെ ചെയ്യാന്നുള്ള നിലക്ക് രക്ഷപ്പെടുന്ന ആളായിരിക്കും. മൂന്നാമത്തെ ആളെന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹുവ തആലയുടെ മഅരിഫത്ത് കൊണ്ട്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമു കൊണ്ട്, അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് മരണത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവും. അതാണ് യഥാർത്ഥ ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ. മരണത്തെ ഇഷ്ടപ്പെടണമെന്നല്ല, മരണത്തെ എല്ലാവർക്കും ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകും. പക്ഷെ പല മുൻഗാമികളും മരണം ഉറപ്പാകുന്ന സന്ദർഭങ്ങളിൽ പിന്നെ അവരെ ഏറ്റവും ആഗ്രഹിച്ചത് അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്നുള്ളതാണ്, അള്ളാഹുലേക്ക് കണ്ടുമുട്ടണം എന്നുള്ളത്. അപ്പൊ ഇവിടെ ഈ അസറിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മുഅ്മിൻ അവന് ബാക്കിയുള്ള ഫിത്നകളിൽ നിന്നെല്ലാം പെട്ടുപോവാതെ ഷെറിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ കാത്തിരിക്കുന്നതിൽ ഏറ്റവും ഉത്തമം എന്താണ്? അവന്റെ മരണമാണ്. അവന് മരിക്കാതെ കുറെ കാലം ജീവിച്ച് ഒരുപാട് ഫിത്നകളും ഷെറിൽ അകപ്പെടുന്നതിനേക്കാൾ ഉത്തമം എന്താണ്? ആ മരണതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നത്, എനിക്ക് മൗത്ത് ഖൈറാണെങ്കിൽ, മൗത്ത് ഖൈറാണെങ്കിൽ എന്നെ മരിപ്പിക്കണം, എനിക്ക് ജീവിതമാണ് ഖൈറെങ്കിൽ എന്നെ ജീവിപ്പിക്കണം, ആ നിലക്ക് ദുആ ചെയ്യാറുണ്ടായിരുന്നു. അടുത്ത അസർ, ഹദ്ദസന സുഫിയാൻ അൻ ഹബീബ് അൻ അബി സാബിത് അൻ യഹ്യ ബിനു ജഅദഹ് قال قال عمر بن الخطاب رضي الله عنه عمر بن الخطاب رضي الله عنه പറഞ്ഞതായിട്ട് പറയ ഉദ്ധരിക്കുകയാണ്. ലൗല സലാത്ത് ലഹബബ്ത അൻ അകൂന ഖദ് ലഹഖത ബില്ലാ. മൂന്ന് കാര്യങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അള്ളാഹുവിലേക്ക് ചേർക്കപ്പെടാൻ ഇഷ്ടപ്പെടുമായിരുന്നു. അതായത് മരണപ്പെട്ടിട്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ ഇഷ്ടപ്പെടുമായിരുന്നു. ലൗല അൻ അസീറ ഫീ സബീലില്ലാ. അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടാൻ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ അതില്ലായിരുന്നുവെങ്കിൽ, ഔ അല ജബീനി അള്ളാഹ ജബീനില്ലാ സാജിദൻ, എന്റെ നെറ്റി അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് സുജൂദിലായിക്കൊണ്ട് വെക്കുക എന്നുള്ളത് ഇല്ലായിരുന്നെങ്കിൽ, ഔ മുജാലസത്തു ഖൗമിൻ യൽതഖിതൂന തയ്യിബൽ തയ്യിബൽ കലാം കമാ യൽതഖതു തയ്യിബുത് തംർ. ആളുകൾ നല്ല ഈത്തപ്പഴങ്ങൾ പരസ്പര കച്ചവടം ചെയ്യുന്ന പോലെ നല്ല സംസാരങ്ങളുള്ള സദസ്സുകൾ ഇല്ലായിരുന്നെങ്കിൽ, അതുകൊണ്ടുള്ള ഉദ്ദേശം ഇൽമിന്റെ സദസ്സുകളാണ്. മൂന്ന് കാര്യങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അള്ളാഹുലേക്ക് ചേർക്കപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുമായിരുന്നു എന്ന്. ഒന്നാമത്തെ എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടുന്ന ജിഹാദാവട്ടെ, അല്ലെങ്കിൽ ദഅവത്ത് ആവട്ടെ, നമസ്കാരത്തിനാവട്ടെ, ഹജ്ജാവട്ടെ, ഉംറാവട്ടെ, അങ്ങനെയുള്ള അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങൾ. രണ്ട്, രാത്രിയിൽ അള്ളാഹുവിന് മുമ്പ് സുജൂദിൽ വീഴാൻ സാധിക്കുന്ന കാര്യമില്ലായിരുന്നെങ്കിൽ. മൂന്ന്, ഇൽമിന്റെ സദസ്സുകൾ. ഇതേ റിവായത്ത് വേറെ വ്യത്യാസ ലഫ്ളിൽ അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ടും ഉദ്ധരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഈ കാര്യങ്ങൾ ഇല്ലായെങ്കിൽ ഞാൻ അള്ളാഹുലേക്ക് അടുക്കാൻ ഇഷ്ടപ്പെടുമായിരുന്നു എന്ന് ഉമർ ബിൻ ഖത്താബ്. കാരണം ഇവര് അവര് പ്രധാന ചിന്ത എന്ന് പറഞ്ഞാൽ പരലോകമാണ്. ഞാൻ പറഞ്ഞല്ലോ ഇത് കിതാബ് സുഹദാണ്, അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള അസറുകളാണ് ഇതിൽ ഉണ്ടാവുക. മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കുക, അത്രമാത്രം. അവർക്ക് പ്രധാനപ്പെട്ട വിഷയം പരലോകമായിരുന്നു. ദുനിയാവിനെ അവർ കണ്ടത് ചവിട്ടി നടക്കാനുള്ള മണ്ണോട്. പല സലഫുകളും പറയാറുണ്ട് ദുനിയാവിനെ, അല്ലെങ്കിൽ ദുനിയാവിന്റെ വിഭവങ്ങളെ നിങ്ങൾ കാണേണ്ടത് ഒരു ഉപമിച്ചത് അവർ ടോയ്ലറ്റിനോടാണ്. അതിനെ വില കുറച്ച് കാണാനല്ല. ടോയ്ലറ്റ് നമ്മൾ എന്തിനാ ഉപയോഗിക്കുക? നമുക്കൊരാവശ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ടോയ്ലറ്റ് ഉപയോഗിക്കും. ആ ടോയ്ലറ്റ് ഉപയോഗിക്കാതിരുന്ന എന്തുണ്ടാവും? അതിന്റെ ദോഷം നമ്മൾ അനുഭവിക്കേണ്ട, അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും. അതേപോലെ നമ്മുടെ ആവശ്യങ്ങൾ വരുമ്പോൾ നമുക്ക് എന്താണ് ആവശ്യം അത് നമ്മൾ ദുനിയാവിൽ നിന്ന് എടുക്കണം. നമുക്ക് ആവശ്യമായിട്ടുള്ള റിസ്ക് തേടണം, നമുക്ക് ആവശ്യമായിട്ടുള്ള വിവാഹം, ആവശ്യമായിട്ടുള്ള വസ്ത്രം, അതുപോലെ പാർപ്പിടം, ഇതെല്ലാം നമുക്ക് വേണം. പക്ഷേ നമ്മൾ ടോയ്ലറ്റിൽ എത്ര നേരം ഇരിക്കും? ആവശ്യം കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കുമോ? ഇല്ല. നമ്മുടെ ആവശ്യം എന്താണോ അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അത് വിട്ടിട്ട് നമ്മൾ പോരും. അപ്പൊ നമ്മുടെ ആവശ്യം എന്താണോ അത് കഴിഞ്ഞ് പിന്നെ മനസ്സ് അതുമായി ബന്ധിപ്പിക്കരുത്. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറുന്നുണ്ടോ? അൽഹംദുലില്ലാ. പിന്നെ നമ്മൾ പരലോകത്തിനെ കുറിച്ച് ഉള്ള ചിന്തയിലാണ് മുഴുകേണ്ടത്. അതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. അടുത്ത ബാബ്, ബാബുമാ യുജിസി ബിഹി അൽ മുഅ്മിൻ, മുഅ്മിനിന് പ്രതിഫലം നൽകപ്പെടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാബുകൾ. ഹദ്ദസ്ന അൽ അമശ് അൻ ഇബ്രാഹിം അൻ അൽഖമ ഖാല قال عبد الله ان المؤمن لا يعمل سيئا ഒരു മുഅ്മിൻ ഒരു പാപം ചെയ്യും. ഫയുഷദ്ദു അലൈഹി ബിഹാ ഇൻദ മൗതിഹി, അത് അവന്റെ മരണസമയത്ത് അവന്റെ മേലെ വലിയൊരു ഭാരമാറായിട്ട് വരുന്ന അവസ്ഥയുണ്ടാവും. ലിയക്കൂന ബിഹാ, അവൻ അവിടെ തന്നെ തീരാൻ വേണ്ടിയിട്ട്. വൈനൽ ഫാജിറ ലാ അമലുൽ ഹസന, ഒരു തെമ്മാരി ആയിട്ടുള്ളവൻ ഒരു നന്മ ചെയ്യും. ഫയുഖഫഫു ബിഹാ അലൈഹി ഇൻദ മൗതിഹി ലിയക്കൂന ബിഹാ, മരണസമയത്ത് മരണത്തിന്റെ ബുദ്ധിമുട്ടുകളിൽ ആ നന്മ കാരണത്താൽ കുറച്ച് കുറച്ചു കൊടുക്കും, അത് അവിടെ ദുനിയാവിൽ തീരാൻ വേണ്ടിയിട്ട്. അതായത് മുഅ്മിനിന്റെയും ഒരു ഫാജിന്റെയും അവസ്ഥ പറയാ. ഒരു മുഅ്മിൻ ഒരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? അള്ളാഹു തആലക്ക് ഇഷ്ടപ്പെട്ട അടിമയാണെങ്കിൽ ദുനിയാവിൽ തന്നെ അതിനുള്ള ഇത് കൊടുക്കും. തിന്മ ചെയ്താൽ അവന് ദുനിയാവിൽ തന്നെ അതിനുള്ള പിന്നെ പൊറുക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ബലാഹുകള്, രോഗമാവട്ടെ, നഷ്ടങ്ങളാവട്ടെ, ബുദ്ധിമുട്ടുകളാവട്ടെ, അവൻ പാപം പുറത്ത് ഒന്നുമില്ലാതെ അള്ളാഹുലേക്ക് വരുന്നത് വരെ അവൻ ഓരോന്ന് കൊടുക്കും. ഒരു മുഅ്മിന്റെ പാപം പൊറുക്കുന്ന വ്യത്യസ്ത ഘട്ടങ്ങളുണ്ട്. പാപം പൊറുക്കുന്നത് അവൻ ചെയ്യുന്ന തൗബ കൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടും, സൽക്കർമ്മങ്ങൾ കൊണ്ട് പൊറുക്കപ്പെടും, അതുപോലെ അവന് വരുന്ന ബലാഹുകൾ, മുസീബത്തുകൾ, അതുകൊണ്ട് ഒരു കാലിൽ മുള്ളു തറച്ചിട്ട് അത് പോരും, എന്ത് ചെയ്യും? അവന്റെ പാപം പുറത്തു കൊടുക്കും. വലിയ രോഗങ്ങൾക്കെല്ലാം അവന് എഹ്തിസാബ് ഉണ്ടെങ്കിൽ അത് പുറത്തു കൊടുക്കും. അതിലൊന്നും തീർന്നിട്ടില്ല എങ്കിൽ മരണസമയത്തുള്ള വെപ്രാളത്തിൽ പുറത്തു കൊടുക്കും. അതിലും കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഖബറിൽ, അത് കഴിഞ്ഞിട്ട് മഹ്ഷറിൽ, അത് കഴിഞ്ഞ് സിറാത്തിൽ, അങ്ങനെ ഓരോ ഘട്ടങ്ങളിലായിട്ട് പാപങ്ങൾ പുറത്തു കൊടുത്ത് അവസാനം എന്നിട്ടും പാപങ്ങൾ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? അള്ളാഹു തആലാന്റെ റഹ്മത്ത് കൊണ്ട് പുറത്തു കൊടുക്കും. ഇതുപോലും ഇല്ലാത്ത ആളുകളായിരിക്കും മുശ്രിക്കുകൾ, അല്ലെങ്കിൽ അത്രയും അൻപാപം ചെയ്തവർ. ഇത് ഇതിനു പോലും യോഗ്യരായിട്ട് ഇല്ലാത്ത ആളുകളെ അള്ളാഹു തആല നരകത്തിലിടും. അങ്ങനെ പാപം പൊറുക്കുന്ന വ്യത്യസ്ത ഘട്ടങ്ങളുണ്ട്. അപ്പൊ ഒരു മുഅ്മിൻ പാപം ചെയ്താൽ അവന്റെ മരണസമയത്ത് അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പൊറുക്കപ്പെടാനുള്ള ഒരു മാർഗമായിട്ട് ഉണ്ടാകും. അത് അവിടെ തീരാൻ വേണ്ടിയിട്ട് ഒരു തെമ്മാടിയാണെങ്കിലോ, തെമ്മാടി നന്മ ചെയ്താലോ, അത് അവന് ദുനിയാവിൽ കൊടുക്കും. ഏത് കാഫിറാണെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളത് അള്ള എന്ത് ചെയ്യും? ദുനിയാവിൽ കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? പരലോകത്തവനൊന്നും ഉണ്ടാവില്ല, പരലോകത്തവന് നരകായിരിക്കും. പക്ഷെ ദുനിയാവിൽ അവൻ ആ നന്മ ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിച്ച എന്താണോ അത് കൊടുക്കും. അവന് സമ്പത്താണെങ്കിൽ, അല്ലെങ്കിൽ അവന് പിന്നെ പ്രശസ്തിയാണെങ്കിൽ, അള്ളാഹു തആല ദുനിയാവിൽ തന്നെ കൊടുത്ത് തീർക്കും. 55-ാമത്തെ ഹദീസ് ഈ കിതാബിലെ ഹദ്ദസന ഇബ്നു അബീ റവ്വാദ് അനി വഹാക് ഇബ്നു മുസാഹിം ഖാല മാ അഫ്വൻ അനി ഉംബർ അസറിന്റെ ഹദ്ദസന സുഫിയാൻ അനി ഹബീബ് ابن ابي ثابت عن ميمون ابن ابي شبيب عن معاذ بن جبل عن النبي صلى الله عليه وسلم قال النبي صلى الله عليه وسلم برنو يا معاذ اتق الله حيثما كنت واتبع سيئه الحسنه تمحها وخالق الناس بخلق حسن. ഒരു ഒരുപാട് കേട്ട് പരിചയിച്ചിട്ടുള്ള ഒരു ഹദീസാണ്, ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഹദീസാണ്. മുആദ്ബ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നിന്നും അബൂദർ റളിയല്ലാഹു അൻഹു നിന്നും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ يا معاذ മുആദ് റളിയല്ലാഹു അൻഹു റസൂൽ പറഞ്ഞു, മുആദേ ഇത്തഖില്ലാഹ് ഹൈസുമാ കുൻത, നീ എവിടെയാണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും നീ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുക. അള്ളാഹു തആലയെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കൽപ്പനകൾ ചെയ്യുക, അള്ളാഹു തആല വിരോധിച്ച തിന്മകൾ ഒഴിവാക്കുക, അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചിട്ട് അള്ളാഹുവിന്റെ ശിക്ഷ ഭയന്നിട്ട്, ഇതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഏത് സമയത്തും ഏത് സന്ദർഭത്തിലും, രഹസ്യത്തിലാവട്ടെ പരസ്യത്തിലാവട്ടെ, നീ സന്തോഷത്തിലാവട്ടെ ദുഃഖത്തിലാവട്ടെ, ഏത് അവസ്ഥയിലാണെങ്കിലും നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക. നീ ഒരു പാപം ചെയ്താൽ അതിനെ നന്മ കൊണ്ട് പിന്തുടരുക. ഒരു തിന്മ ചെയ്ത് കഴിഞ്ഞാൽ നീ നന്മ ചെയ്ത് അതിനെ പിന്തുടരുക. ആ തിന്മ പിന്നെ ആ തിന്മയെ നന്മ മായ്ച്ചു കളയും. നമ്മൾ തിന്മ ചെയ്ത സഹോദരങ്ങളെ കൂടുതൽ തിന്മ ചെയ്യാനുള്ള അവസരങ്ങളും പ്രേരണകളാണ് നമുക്ക് ഉണ്ടാവുക. നമ്മളപ്പൊ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നന്മ ചെയ്യാനുള്ള താല്പര്യം കുറയും. പക്ഷെ ആ സമയത്ത് ധാരാളം നന്മ ചെയ്തു കഴിഞ്ഞാൽ ആ തിന്മയെ കുറിച്ചുള്ള ചിന്തയും ആ തിന്മയിലേക്ക് വീണ്ടുമുള്ള ക്ഷണവും എല്ലാം ഇല്ലാതാവും. കാരണം അള്ളാഹു തആല അത് പുറത്തു കൊടുക്കും, അങ്ങനെ അതിന് മായ്ച്ചു കളയും. അപ്പൊ നമ്മൾ എന്ത് തിന്മ ചെയ്താലും കൂടുതൽ കൂടുതൽ നന്മ ചെയ്യാൻ നമ്മൾ നഫ്സിനെ നിർബന്ധിക്കേണ്ടി വരും, കുറെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മൾ കൂടുതൽ പരിശീലിപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു വ്യക്തി ഒരിക്കൽ വന്ന് പറഞ്ഞ, ഒരു തിന്മ ചെയ്തു വന്നതാണ്, ഒരു തിന്മ ചെയ്തു പോയിട്ടുണ്ട്, എന്റെ മേലെ എന്താ വെച്ചാൽ വിധിച്ചോളൂ. അപ്പൊ റസൂലുള്ള ഒന്നും വേണ്ടിയില്ല. പിന്നീട് പിന്നെ തിന്മകൾ ഇന്നൽ ഹസനാത് യുദ്ഹിബിന സയ്യാത്ത് എന്നുള്ള ആയത്ത് ഇറങ്ങിയപ്പോൾ റസൂലുള്ള പറഞ്ഞു, നീ നമസ്കാരത്തിന് ജമാഅത്തിനുണ്ടായിരുന്നോ, സുബ്ഹീന് ജമാഅത്തിനുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഇഷായിന് ജമാഅത്തിനുണ്ടായിരുന്നോ, അത് നിന്റെ പാപം പൊറുക്കാൻ കാരണമാണ്. ഏത് സൽക്കർമ്മങ്ങളും നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാകും. അപ്പൊ അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ കൃത്യമായി ചെയ്യണം, തിന്മകളും മായ്ക്കപ്പെടും. അതുകൊണ്ട് വഖാലഖിന്നാസ് ബിഖുലുഖിൻ ഹസനിൻ, ജനങ്ങളോട് നീ ഇടപഴകുമ്പോൾ ഏറ്റവും നല്ല സ്വഭാവത്തിൽ ഇടപഴകുക, നല്ല പെരുമാറ്റത്തിലായിരിക്കണം ജനങ്ങളോട് നീ പെരുമാറേണ്ടത്. മൂന്ന് കാര്യങ്ങൾ: ഒന്നാമത്തേത് അള്ളാഹുമായിട്ടുള്ളതാണ്, രണ്ടാമത്തേത് സ്വന്തം നഫ്സുമായിട്ടുള്ളതാണ്, മൂന്നാമത്തേത് മഖ്ലൂഖുകൾ ബാക്കിയുള്ള സൃഷ്ടികളുമായി ബന്ധപ്പെട്ടതാണ്. ഈ മൂന്ന് ഹക്കുകൾ ഈ ഹദീസിൽ നാം വീട്ടിൽ കൊടുക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കാം. അടുത്ത അസർ: ഹദ്ദസന ഇബ്നു അബീ റവ്വാദ് അനി ളഹാക് ഇബ്നു മുസാഹിം ഖാല മാ തഅല്ലമ റജുലുൻ അൽഖുർആന ثم نسيه الا بذنب. കുട്ടികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മാ തഅല്ലമ റജുലുൻ അൽഖുർആൻ, ഒരു വ്യക്തിയും ഖുർആൻ പഠിക്കുന്നില്ല. ثم نسيه الا بذنب, പിന്നെ അത് മറക്കുകയാണ്. എന്തുകൊണ്ടല്ലാതെ? ഇല്ലാ ബിദംബിൻ, അവൻ ചെയ്ത പാപം കൊണ്ടല്ലാതെ. സുമ്മഖറ എന്നിട്ട് വഹാഖ് റഹ്മഹുള്ള പാരായണം ചെയ്യാണ്, വമാ അസാബക്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. നിങ്ങൾക്കൊരു മുസീബത്തും ബാധിക്കുന്നില്ല നിങ്ങളുടെ കൈകൾ ചെയ്ത പ്രവർത്തനം കൊണ്ടല്ലാതെ, ധാരാളം അള്ളാഹ് പുറത്തു തരുന്നുണ്ട്. എന്നിട്ട് വഹാഖ് റഹ്മഹുള്ള പറഞ്ഞു, വഅയ്യു മുസീബത്തിൻ അഅളമു മിൻ നിസ്യാനിൽ ഖുർആൻ, ഖുർആൻ മറക്കുന്നതിനേക്കാൾ വലിയൊരു മുസീബത്ത് വേറെ എന്താണുള്ളത്? ഒരാൾ ഖുർആൻ പഠിച്ചിട്ട് അത് മറക്കുന്നതിനേക്കാൾ വലിയ മുസീബത്ത് എന്താന്നുള്ളത്? സൽഫുകളിൽ നമുക്ക് ഒരുപാട് സംഭവം കാണാം. ഒരാൾ ഒരു പാപം ചെയ്തതിന്റെ പേരിൽ, ഒരു പാപം ചെയ്യുന്നത് ഷെയ്ഖ് കണ്ടപ്പോൾ ശിഷ്യനോട്, ഖുർആൻ പഠിക്കുന്ന കുട്ടിയോട് പറഞ്ഞു, ഇതിന്റെ അനന്തരഫലം 40 കൊല്ലത്തിന് ശേഷം നീ അനുഭവിക്കേണ്ട അവസ്ഥ ഉണ്ടാവും, അള്ളാഹുവിന്റെ ഒരു സുന്നത്താണ്. എന്നിട്ട് ആ വ്യക്തി പറയുന്നുണ്ട്, 40 വർഷത്തിന് ശേഷം ഒരു ദിവസം ഞാൻ എന്റെ ഖുർആൻ പഠിച്ചത് മൊത്തം മറന്നുപോയി. പാപങ്ങൾ നമ്മുടെ ഇൽമിനെ തടയും, നമുക്ക് ഫഹ്മു കുറക്കും, നമ്മൾ പഠിച്ചത് മറപ്പിക്കും, പഠിച്ചതിന്റെ തന്നെ ഉപകാരങ്ങൾ മറക്കും. ചില ആളുകൾ വിചാരിക്കും നമ്മൾ ഒരുപാട് പാപം ചെയ്യണ്ടല്ലോ, അവൻ ഖുർആൻ ഹിഫ്ദ് ഉണ്ടല്ലോ, ഓതുന്നുണ്ടല്ലോ, അവന് ഖുർആൻ നിന്ന് കിട്ടേണ്ട ഒരു ഉപകാരം കിട്ടുന്നുണ്ടാവില്ല. ഖുർആൻ നിന്ന് കിട്ടേണ്ട ഒരു ഉപകാരവും അവന് കിട്ടുന്നുണ്ടാവില്ല. വെറുതെ ഏതെങ്കിലും ഒരു കഥാപുസ്തകം കാണാതെ പഠിച്ച് പറയുന്നത് പോലെ ഖുർആൻ പറയുന്ന അത്ര മാത്രമേ അവനുണ്ടാവുകയുള്ളൂ. ഖുർആന്റെ യാതൊരു ആശയവും അവനുണ്ടാകുന്ന അവസ്ഥയുണ്ടാവില്ല. അതുകൊണ്ട് പാപങ്ങളെ നാം ഗൗരവത്തിൽ സൂക്ഷിക്കണം. ഇവിടെ പറയുന്ന എന്താ, മുഅ്മിന് കൊടുക്കുന്നതാണ്. ഒരു മുഅ്മിൻ പാപം ചെയ്താലും അതിന്റെ ഫലം ദുനിയാവിൽ അനുഭവിക്കേണ്ടി വരും. ഹദ്ദസന ഇസ്രായീൽ അൻ അബി ഇസ്ഹാഖ് അനിൽ ഗൈസാർ ഇബ്നു ഹരീഫ് حديث العبد عن عمرو بن سعد عن ابيه قال رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم പറഞ്ഞു, عجبت للمؤمن, ഒരു മുഅ്മിന്റെ അവസ്ഥ ആലോചിച്ചാൽ അത്ഭുതപ്പെടുന്നു, ان اصابه خير, അവനെന്തെങ്കിലും ലഭിച്ചാൽ അത് നന്മയാണ്, ഹമിദ അല്ലാഹ വശക്കറ, അവൻ ഹംദ് ചെയ്യുന്നു ശുക്ർ ചെയ്യുന്നു, വൈ നസാബത്ത് മുസീബ, ഇനി എന്തെങ്കിലും മുസീബത്ത് ബാധിച്ചാലോ ഇഹ്തസബ വസബറ, അവൻ അല്ലാഹുവിൽ പ്രതിഫലം പ്രതീക്ഷിച്ച് ക്ഷമിക്കുന്നു, ഫൽ മുഅ്മിന് യുജറു ഫീ കുല്ലി ഷൈ, ഒരു മുഅ്മിന് ഏതവസ്ഥയിലും പ്രതിഫലം നൽകപ്പെടുന്നുണ്ട്, ഹത്താ ഫിൽ ലുഖ്മതി യർഫഉഹ ഇലാ ഫീ, അവൻ അവന്റെ വായിലേക്ക് ഉയർത്തുന്ന ഒരു പിടി ഉരുളക്ക് പോലും ഭക്ഷണത്തിന് പോലും അവന് പ്രതിഫലം നൽകപ്പെടുന്നുണ്ട്. അതായത് സ്വന്തം ശരീരത്തിന് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സദഖയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ശരീരത്തിന് നാം ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് എന്താണ്? സദഖയാണ്. അതുകൊണ്ടാണ് ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണം കൊടുക്കാതിരിക്കുക എന്നുള്ളത് എന്താവുന്നത്? കുറ്റമാവുന്നത്. നമുക്ക് സ്വയം മരിക്കാനുള്ള അവകാശമുണ്ടോ? ഇല്ല. എന്റെ ശരീരമാണ് ഞാൻ മരിക്കുകയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റുമോ? ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയതാണ്, അള്ളാഹിന്റെ വിധിക്ക് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ശരീരത്തിലേക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഹറാമും ഹലാലും നോക്കണം എന്ന് പറയുന്നത്. അവന് തോന്നിയ പോലെ എന്തും കഴിക്കുക, എന്തും ചെയ്യുക, അങ്ങനെ ഒരു അധികാരം അവന്റെ മേലില്ല. അപ്പോ ഒരു ഉരുള ഭക്ഷണം വായിലേക്ക് കൊടുക്കുന്നവരെ അവന് പ്രതിഫലം നൽകപ്പെടുന്നുണ്ട്. അതുപോലെ ഈ ഹദീസിൽ പറഞ്ഞത് മുഅ്മിന്റെ കാര്യം അത്ഭുതമാണ്. വേറെയും ഹദീസുകൾ ഈ അർത്ഥത്തിൽ കാണാം. ഇതേ ആശയത്തിൽ അവനെന്തെങ്കിലും നല്ലത് ബാധിച്ചാൽ അവൻ ക്ഷമിക്കുന്നു, അല്ല അവൻ ഹംദ് ചെയ്യുന്നു, ശുക്ർ കാണിക്കുന്നു, നന്ദി കാണിക്കുന്നു, അതവന് നന്മയായിട്ട് രേഖപ്പെടുത്തുന്നു. ഇനി അവൻ എന്തെങ്കിലും മുസീബത്ത് ബാധിച്ചാലോ അവൻ അതിൽ ക്ഷമ അവലംബിക്കുന്നു, ഇഹ്തിസാബ് ഉണ്ടാവുന്നു, അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതിഫലം പ്രതീക്ഷിക്കുന്നു, അവൻ അതും ഖൈറാണ്. ഒരു മുഅ്മിന്റെ അവസ്ഥ എപ്പോഴും ഖൈറായിക്കൊണ്ട് ഇരിക്കുന്നതായിരിക്കും. حدثنا ابن ابي خالد قال سمعت العزار بن حريث يقول اخبرت ان المؤمن يؤجر في كل شيء حتى لقمه يرفعها الى فيه നേരത്തെ പറഞ്ഞ അതേ ആശയം തന്നെയാണ് പറയുന്നത്. മറ്റൊരു സംഭവം, عن جد من الالقي ان النبي صلى الله عليه وسلم عثر فدميت اصبعه رسول الله صلى الله عليه وسلم യുദ്ധത്തിൽ വെച്ചിട്ട് റസൂലുള്ളാഹിക്ക് ഒരു മുറിവ് പറ്റി, അങ്ങനെ വിരലിൽ നിന്ന് രക്തം വരുന്ന അവസ്ഥയുണ്ട്, മുറിയായിട്ട് രക്തം വരാ. ഫഖാൽ, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഹൽ അൻത ഇല്ലാ ഇസ്ബഉൻ ദമീതി വഫി സബീലില്ലാഹി മാ ലഖീത്, നീ ഒരു വിരൽ മാത്രമാണ്, നീ ഒരു വിരൽ മാത്രമാണ് രക്തമൊഴുക്കുന്നത്, പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് നീ ഈ ഒഴുക്കുന്നത് എന്തിന്റെ പേരിലാണ്? അള്ളാഹിന്റെ മാർഗത്തിലാണ് ഇത് ഒഴുകുന്നത് എന്നത്. അതായത് ഒരു ചെറിയ ഒരു വിരലിൽ പറ്റുന്ന ഒരു മുറിവ്, അതുകൊണ്ടുണ്ടാവുന്ന രക്തം, അത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിൽ ആയതിന്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതൊരു നന്മയായിട്ടാണ് കാണുന്നത്. അതൊരു നന്മയായിട്ടാണ് കാണുന്നത്. പലപ്പോഴും നമ്മളൊരു അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന, അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന ആളുകളായിട്ട് നമുക്ക് വരുന്ന മുസീബത്തുകൾ, നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ സത്യത്തിൽ ഹൈറായിരിക്കും. അള്ളാഹുവിന്റെ ഹിക്മത്തിൽ അത് നന്മയായിരിക്കും, നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. നമ്മുടെ എല്ലാം, നമ്മുടെ നിസ്സാരമായി നാം കാണുന്ന വിഷയങ്ങൾ പോലും അള്ളാഹുവിന്റെ കൃത്യമായ ഹിക്മത്ത് ഉണ്ടാകും. ഒരിക്കൽ ശിഷ്യന്മാർ ഇബ്നു തൈമിയ റഹ്മഹുള്ളയുടെ അടുക്കൽ, അല്ല ഇബ്നു തൈമിയ റഹ്മഹുള്ള പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മുഅ്മിന് ഖൈറല്ലാതെ ഒന്നും വിധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ശിഷ്യന്മാർ ചോദിച്ചു, അപ്പൊ ഒരു മുഅ്മിൻ പാപം ചെയ്യണതോ? മുഅ്മിൻ പാപം ചെയ്യാലോ, അത് ചെയ്യുന്നതോ? അപ്പൊ ഇബ്നു തൈമിയ റഹ്മഹുള്ള പറഞ്ഞു, അതും അവന് ഖൈറാണ്. ഒരു പാപം ചെയ്യലും അവന് ഖൈറാണ്. അതുകൊണ്ട് അവൻ ദുഃഖിച്ച് കൽബ് പൊട്ടി വിഷമിച്ച് കൂടുതൽ തൗബ ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് മുന്നിടുന്നതെങ്കിൽ അവന് അതും ഖൈറാണ്, അവനതും ഖൈറാണ്. കാരണം ഒരാൾ പാപം ചെയ്ത് കഴിഞ്ഞാൽ അവർ യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ പാപം ചെയ്യാത്ത ഒരാൾ പശ്ചാത്തപിച്ച് മുന്നോട്ട് വരുന്നതിനേക്കാൾ കൂടുതൽ നന്മ ആര് ചെയ്യും? ഈ പാപം ചെയ്ത ആൾ ചിലപ്പോൾ ചെയ്തേക്കാം. അപ്പോൾ ഒരു നന്മ ചെയ്യുന്ന ഒരാൾക്ക് ഉജുബ്, അവന് റിയാ സുമഅത്ത്, ആളുകളെ കാണാൻ വേണ്ടി ചെയ്യുക, ആളുകൾ കേൾക്കാൻ വേണ്ടി ചെയ്യുക, പ്രതിഫലം നൽകപ്പെടാത്ത നഷ്ടം പറ്റുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ അവനെ ഓർമ്മിപ്പിക്കാൻ, അവനെ ഗഫ്ലത്തിൽ നിന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പാപം ചെയ്യുന്ന ചില അവസരങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ ഒരുക്കി കൊടുക്കും. അവൻ പാപം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും, അള്ളാഹു അവന്റെ മേലൊരു പാപം ചിലപ്പോൾ വിധിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അവന്റെ ആ ഇബാദത്തുകളെ ഇഖ്ലാസ് ഉള്ളതാക്കാൻ വേണ്ടിയിട്ട്, ആ ഇഖ്ലാസുകളെ ശുദ്ധീകരിക്കാൻ, അവന്റെ കർമ്മങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട്. അവൻ പിന്നീട് ചിലപ്പോൾ തൗബ ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് വരുന്ന ഒരവസ്ഥയിൽ ഉണ്ടാകും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മുഅ്മിന് ഖൈറല്ലാതെ ഒന്നും വിധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു മുഅ്മിന് ഒരു പാപം ചെയ്യുന്ന കണ്ടാൽ നമ്മൾ ഒറ്റയടിക്ക് അവന്റെ മേലെ എന്തെങ്കിലും വിധി പറയണ്ട, അതായത് അവനെ അകറ്റുന്ന അല്ലെങ്കിൽ അവനെ ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. കാരണം നാളെ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് എന്താ ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല. മുൻഗാമികൾ പറയാറുണ്ട്, ചില ആളുകൾ അവൻ ചെയ്ത നന്മ കൊണ്ട് നരകത്തിലും പോകും, അവൻ ചെയ്ത തിന്മ കൊണ്ട് സ്വർഗത്തിലേക്കും പോകും. നന്മ കൊണ്ട് നരകത്തിലും തിന്മ കൊണ്ട് സ്വർഗത്തിലും. എന്നിട്ട് എങ്ങനെയാണ് അവർ പറയുന്നത്? ഒരാൾ നന്മ ചെയ്യും, ആ നന്മ ചെയ്തതിന്റെ പേരിൽ അവന് ഉജുബുണ്ടാവും. ആ ഞാൻ രാത്രി ഇഷ്കരിക്കുന്ന ആളാണ്, ഞാൻ എത്ര ശ്രദ്ധ കൊടുക്കുന്ന ആളാണ്, അവന് കിബിറാവും, അഹങ്കാരവും. ഉജുബ് കിബിർ എന്നെല്ലാം പറഞ്ഞാൽ ഇയാക്കനെ അബുദുവിനെ നശിപ്പിച്ച് കളയുന്നതാണ്, അവന് അത് ഷിർക്കിലേക്ക് എത്തിക്കുന്നതാണ്. അള്ളാഹുവിന്റെ അടിമയായിരിക്കേണ്ടവനാണ് അവൻ. അങ്ങനെ ഉണ്ടാവും അവൻ. അതുകൊണ്ട് എന്തുണ്ടാവും? ആ നന്മ കാരണത്താൽ അവൻ എവിടെ കിടക്കേണ്ടി വരും? നരകത്തിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാവും. നാളെ നരകത്തിൽ ആദ്യം കിടക്കുന്ന മൂന്നാളുകൾ ആരാണ്? ഷഹീദാണ്, ഇൽമുള്ള ആളാണ്, ദാനധർമ്മം ചെയ്ത ആളാണ്. വേറൊരാൾ ചിലപ്പോൾ പാപം ചെയ്യുന്നുണ്ടാവും. ആ പാപം ചെയ്തിട്ട് അവൻ ആ പാപത്തിന്റെ മേരിൽ ദുഃഖിച്ച് വിഷമിച്ച് അള്ളാഹുലേക്ക് കരഞ്ഞ് അധികം അടുത്ത് കൂടുതൽ നന്മ ചെയ്ത് ആ പാപം പിശാജ് പറഞ്ഞു പോകുന്ന മുൻഗാമികൾ വരാറ്. പിശാജ് പറഞ്ഞു പോകും അവനെ കൊണ്ട് ആ തിന്മ ചെയ്യിക്കേണ്ടിയിരുന്നില്ല, അത്രയധികം നന്മ ചെയ്തിട്ട് അവൻ മുന്നേറുന്ന അവസ്ഥയുണ്ടാവും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു കാണാം, ഹുദൈബിയ സന്ധി നടക്കുന്ന സമയത്ത് സന്ധിയിലുള്ള വിഷയങ്ങൾ വായിച്ചപ്പോൾ മുസ്ലിമുകൾക്ക് യാതൊരു അനുകൂലമായിട്ടുള്ള കാര്യമില്ല. ഉമർ റളിയല്ലാഹു വളരെയധികം ദേഷ്യം വന്നു. ഉമർ റളിയല്ലാഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അടുത്ത് പറഞ്ഞു, ഇത് അള്ളാന്റെ റസൂൽ എന്നല്ലേ? അതായത് സംശയത്തിലല്ല, നമുക്ക് നമ്മുടെ അടുത്തുള്ളത് അള്ളാന്റെ റസൂലല്ലേ, എന്തിനാ നമ്മളിങ്ങനെ താഴ്ന്നു കൊടുക്കുന്നത്? ഉമർ റളിയല്ലാഹുവിന്റെ സ്വഭാവം അങ്ങനെയായിരുന്നു. ഉമർ റളിയല്ലാഹു ഒരു ദേഷ്യത്തിൽ ചോദിച്ചതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ തീരുമാനമാണ്, അതിൽ ഹൈർ ഉണ്ടാവും. പിന്നീട് അതുകൊണ്ടുണ്ടായ ഹൈറ് മനസ്സിലാക്കുകയും ഉമർ റളിയല്ലാഹു അന്ന് പറഞ്ഞു പോയ ഒരു വാക്കിന്റെ പേരിൽ ഉമർ റളിയല്ലാഹു പറയാണ്, ഞാൻ ധാരാളം അടിമ മോചിപ്പിച്ചു, അത് പുറത്തു കിട്ടാൻ ധാരാളം സ്വതക്ക നൽകി, ധാരാളം നോമ്പ് നോറ്റു, ധാരാളം നമസ്കരിച്ചു, ആ കാര്യം എനിക്കൊരു ഹൈറായി മാറുന്നത് പോലെ ആയി, ആ കാര്യം എനിക്ക് ഹൈറായി മാറുന്നത് പോലെ ആയി എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ സഹോദരങ്ങളെ, ഇവിടെ പറഞ്ഞ വിഷയം പാപം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ ഒരു മുഅ്മിനിന്റെ പാപം എന്നുള്ളത് അവൻ പശ്ചാത്തപിച്ച് മടങ്ങുകയും കൂടുതൽ നന്മ ചെയ്യുകയും വഴി അവന് നന്മയായിട്ട് മാറുന്ന ഒരവസ്ഥ ഉണ്ടാകും. ഹദ്ദസന ഇബ്നു ഔൻ അൻ ഇബ്നു സീരീൻ അൻ അൽ ഹനഫ് ബിൻ ഖൈസ് ഖാല ഖാല ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു, تفقهوا قبل ان تسودوا يعني قبل ان تجلسوا للناس فتسالوا علم ദേടുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് തഫഖഹു. നിങ്ങൾ ഫിഖ് നേടുക, ഇൽമു നേടുക. قبل ان تسودوا നിങ്ങൾ ഒരു നേതാവാകുന്നതിനു മുമ്പ്, നിങ്ങളെ ആളുകൾ നേതാവായി കാണുന്നതിനു മുമ്പ്, يعني ഉദ്ദേശം قبل ان تجلسوا للناس നീ ജനങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു സമയം, ഫതുസ്അലു നീ ചോദിക്കപ്പെടുന്ന, അതായത് ആളുകൾ ചോദിക്കുന്നതിന് ഉത്തരം പറയാൻ വേണ്ടി വരുന്ന ഒരു കാലം വരുന്നതിന് മുമ്പ് നീ എന്ത് ചെയ്യണം? ഇൽമു നേടുന്നവനായിരിക്കണം. അതായത് ഇൽമു നേടുന്ന കാലത്ത് എത്രത്തോളം ഇജ്തിഹാദ് ഉരുത്തം ചെയ്യുന്നുവോ, എത്രത്തോളം അതിൽ പരിശ്രമിക്കുന്നുവോ, എത്രത്തോളം അതിൽ മുഴുകുന്നുവോ, അതിന്റെ നേട്ടമുണ്ടാകും, അതിന്റെ നേട്ടമുണ്ടാകും. അവനൊരിക്കൽ ഇൽമു നേടുന്ന എന്തിനാണ്? സ്വന്തത്തിനും ആളുകൾക്ക് ഉപകാരത്തിനാ. അവനൊരിക്കൽ ആളുകൾ ആളുകളുടെ ദീനി വിഷയങ്ങൾ ചോദിക്കപ്പെടുന്ന ഒരാളായിട്ട് അവൻ മാറും. ഒരു താലിബുൽ ഇൽമ ഒരിക്കൽ ആ അവസ്ഥയിലെത്തും. അന്ന് അവന് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടണമെങ്കിൽ എന്ത് വേണം? ഇൽമു നേടുന്ന കാലത്ത് അവൻ അതിയായി പരിശ്രമിക്കണം. അതാണ് അവർ ചെയ്തതിന്റെ ഫലം അവൻ അനുഭവിക്കേണ്ടി വരും. അതല്ല ഇൽമു നേടുന്ന കാലത്ത് അലസതയും വെറുതെ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടും അതിലൊരു ശ്രദ്ധയും ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ ആളുകൾ ചോദിക്കാൻ നിൽക്കുന്ന സമയത്ത് തെറ്റായ ഫത്വകൾ കൊടുക്കേണ്ടി വരും. അവന് അറിയില്ല എന്ന് പറയാൻ മടിയായിരിക്കും. അവന് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളുകളെ പഴപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവനെത്തും. ഇത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ പ്രത്യേകിച്ച് തുല്ലാബുകളോട് ചിന്തിക്കേണ്ട ഒരു വാക്കാണ്. തഫഖഹു ഖബ്ല അൻ തുസവ്വദു യഅനി ഖബ്ല അൻ തജ്ലിസു ലിന്നാസ് ഫതുസ് എലു ഇൽമു നേടുന്നവർ പ്രത്യേകം ചിന്തിക്കുക, ഞാൻ ഉൾപ്പെടെയുള്ളവർ. അടുത്ത അസർ ഹദ്ദസന സുഫിയാൻ ഇബ്നു അൻ സഅദ് ഇബ്നു ഇബ്രാഹിം അൻ ആമിർ ഇബ്നു സഅദ് അൻ അബീഹി ഖാല ഖാല ലഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം. സഅദ് ആമിർ ഇബ്നു സഅദ് തന്റെ ഉപ്പയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അതായത് പിന്നെ ആമിർ എന്ന് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇന്നക മഹ്മാ അൻഫഖ്ത ഫഇന്നക തുജറു ഫീഹാ ഹത്താ ലുഖ്മത ഇലാ ഫിയ ഇംറാതിക. നീ എന്തൊന്ന് ചെലവഴിച്ചാലും ഫൈനക തുജറു ഫീഹാ ഹത്താ ലുഖ്മത ഇലാ ഫിയ ഇംറാതിക, നിനക്കതിന് തിരിച്ചു പ്രതിഫലം നൽകപ്പെടും. അത് നിന്റെ ഭാര്യയുടെ വായിലേക്ക് നീ വെച്ചു കൊടുക്കുന്ന ഒരു ഉരുളയാണെങ്കിലും ശരി, ഒരു പിടി ഭക്ഷണമാണെങ്കിലും നിനക്ക് പ്രതിഫലം നൽകപ്പെടും. നന്മകളെ ഒന്നും നിസ്സാരമായി കാണരുത് സഹോദരങ്ങൾ, ഒരു നന്മയും നമ്മൾ നിസ്സാരമായി കാണരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ വ്യക്തമാണ്. വ്യഭിചാരിണിയായിരുന്ന ഒരു സ്ത്രീ, അവർ ആ ഒരു നായയോട് കാണിച്ച കാരുണ്യം കൊണ്ട് വെള്ളം കൊടുത്തത് കൊണ്ട് അള്ളാഹു പുറത്തു കൊടുത്ത് സ്വർഗാവകാശിയായി മാറിയത്. അതുപോലെ തന്നെ വഴിയിൽ മുസ്ലിമീങ്ങൾക്ക് തടസ്സമായി ഉണ്ടായിരുന്ന തടസ്സം, അല്ലെ വഴിയിലെ തടസ്സം മുള്ളു മാറ്റിയതിന്റെ പേരിൽ അള്ളാഹു പുറത്തു കൊടുത്ത് സ്വർഗാവകാശിയാക്കിയ വ്യക്തി. അങ്ങനെ ചെറിയ ചെറിയ നന്മകൾക്ക് പോലും ആ നന്മയുടെ ആ സമയത്തെ അളവിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വിശാലമായ നന്മകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ സ്വന്തം ഭാര്യയ്ക്ക്, നമ്മൾക്ക് ഉത്തരവാദിത്തമുള്ള നമ്മുടെ ഭാര്യയ്ക്ക്, നമ്മുടെ ഇണക്ക് നമ്മൾ കൊടുക്കുന്ന ഈ ചിലവ്, നമ്മൾക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, നമ്മൾ വാങ്ങിക്കൊടുക്കുന്നത് പല ഭർത്താക്കന്മാരും മനസ്സിലാക്കുന്നില്ല. അല്ലെങ്കിൽ പല രക്ഷിതാക്കളും അവരുടെ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കുന്നത്, ചില മക്കളും ഉപ്പമാർക്കും ഉമ്മമാർക്കും ചെയ്യുന്നത്, ഇതെല്ലാം സദഖയാണ്, ഇതിനെല്ലാം അള്ളാഹു തആല പ്രതിഫലം നൽകും, ഇതിനെല്ലാം ജീവിതത്തിൽ ഖൈറും ബറക്കത്തും ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. അവർ പലപ്പോഴും ഇതെന്തോ വലിയൊരു ഉത്തരവാദിത്വം ബുദ്ധിമുട്ടായിട്ട് മാറണ പോലെ കാണാണ്. അല്ല, അതിനെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതിഫലം നൽകും. അതേ ആശയത്തിൽ തന്നെ അടുത്ത അസർ നമ്മൾ വായിക്കുന്നില്ല. ഹദ്ദസന ഹിഷാം ഇബ്നു ഉർവ അൻ അബീ അൻ അബിൽ മർവാഹ് അൻ അബീ ദർ ഖാല. അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖുൽതു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അയ്യുൽ അമലി അഫ്ളൽ, ഏത് അമലാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്? ഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈമാനും ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസമാണ്, വ ജിഹാദും ഫീ സബീലിഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടലാണ്, ജിഹാദിൽ ഏർപ്പെടലാണ്. ഖാല, അപ്പോ അബൂദർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖുൽതു, ഞാൻ വീണ്ടും ചോദിച്ചു, യാ റസൂലുള്ളാഹ്, അറായിത ഇൻ ളഉഫ്തു അൻ ദാലിക്, ഞാൻ അതിന് ദുർബലനാണെങ്കിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഖാല, അപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, തുഈനു സാനിഅൻ ഔ തസ്നഉ ലി അഖ്റഖ്, നീ ജിഹാദിന് പോകുന്ന ഒരാളെ, അല്ലെങ്കിൽ ഒരു ജോലി വേറൊരാളെ നീ സഹായിക്കുക, പ്രാവീണ്യമില്ലാത്ത ഒരാളെ, ഒരു ജോലിക്കാരനെ നീ സഹായിക്കുക, ഇത് ഏർപ്പെടുന്ന ആളെ. ഖാല, ഖുൽതു, യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അറായിത ഇൻ ളഉഫ്തു അൻ ദാലിക്, അതിനും ഞാൻ ദുർബലനാണെങ്കിലോ? ഖാല, തദഉ അന്നാസ മിൻ ശർരി فانها صدقه تصدق بها على نفسك, നിന്റെ ഷെറിൽ നിന്ന് ആളുകളെ നീ ഒഴിവാക്കുക, അത് നീ നിനക്ക് നൽകുന്ന, നിന്റെ നഫ്സിനെ നീ നൽകുന്ന സദഖയാണ് എന്ന് പറഞ്ഞു. ഖാല, ഖുൽതു, യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അയ്യു റിഖാബി അഫ്ളൽ, ഏത് പിന്നെ അടിമമോചനമാണ് ഉത്തമമായിട്ടുള്ളത്? ഖാല, അഗ്ലാഹ സമനൻ വ അൻഫസുഹ ഇൻദ അഹ്ലിഹ, ഏറ്റവും വില കൂടിയതും ഏറ്റവും അതിന്റെ ആളുകൾക്ക് ഉപകാരമുള്ള അടിമയെ മോചിപ്പിക്കലാണ് ഏറ്റവും ഉത്തമമായത് എന്ന്. ഇവിടെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ തന്റെ ഷെറിൽ നിന്ന് ആളുകളെ ഒഴിവാക്കുക എന്നുള്ളത് എന്താണ്? അതൊരു സ്വതക്കയാണ്, പ്രത്യേകിച്ച് ഫിത്തനയുടെ കാലഘട്ടത്തിൽ. ഫിത്തനകൾ വർദ്ധിക്കുന്ന കാലത്ത് ചിലപ്പോൾ അറിവില്ലാത്ത ആളുകൾ സംസാരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അറിവില്ലാത്ത ആളുകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ജനങ്ങൾക്ക് വലിയ ഷെറാവും ബാധിക്കുക, വലിയ ദോഷവും ബാധിക്കുക. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഒരു മുഅ്മിൻ ചെയ്യേണ്ട അവസ്ഥ എന്താണ്? തന്റെ ഷെറിൽ നിന്ന് ജനങ്ങളെ ഒഴിവാക്കിയിട്ട് അവൻ അവന്റെ വീടുകളിലോ അല്ലെങ്കിൽ അവനെ ഒറ്റപ്പെട്ടിട്ടോ ഒതുങ്ങലാണ്. ഫിത്തനയുടെ കാലഘട്ടം ചെയ്യേണ്ട കാര്യമാണ്, ജുമാ ജമാഅത്തുകളിൽ പങ്കെടുക്കാം, അതുപോലുള്ള കാര്യങ്ങൾ ജനങ്ങളുമായിട്ട് ഈ ഫിത്നയുടെ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ട് തന്റെ ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിലാവും പിന്നെ അത് ഏറ്റവും വലിയ കുഴപ്പമായിട്ട് മാറും. അവനൊരു ജാഹിലായിരിക്കും, അവനെന്തെങ്കിലും ഒരു അഭിപ്രായം പറയും, പിന്നെ അത് വളരെ വലിയ കുഴപ്പമായിട്ട് മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അങ്ങനെയുള്ള അവസ്ഥയിൽ ജനങ്ങളെ തന്റെ ഷെറിൽ നിന്ന് ഒഴിവാക്കുക എന്നത് സദഖയാണ്, സ്വന്തം നഫ്സിനോട് കൊടുക്കുന്ന സദഖ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. അടുത്ത ബാബ്, ബാബു മഈഷത്ത് ആലി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കുടുംബത്തിന്റെയും മഈഷത്ത്, ഉപജീവനം എന്തായിരുന്നു എന്നതാണ്. حدثنا فضيل بن غزوان الضبي عن ابي حازم عن ابي هريره رضي الله عنه قال ابو هريره رضي الله عنه بريان رسول الله صلى الله بريان ما شبع آل محمد من طعام بر حتى قبضه മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി കുടുംബം ഭാര്യമാർ ഭക്ഷണത്തിൽ നിന്ന് ഗോതമ്പ് വയറ് നിറച്ച് കഴിക്കണ അല്ലെങ്കിൽ ആവശ്യത്തിന് നിറച്ച് കഴിക്കണ ഒരവസ്ഥ മരണം വരെ ഉണ്ടായിട്ടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആവശ്യത്തിൽ നിറച്ചിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു ഗോതമ്പിന്റെ ഒരു ഭക്ഷണം അല്ലെങ്കിൽ അങ്ങനത്തെ ഭക്ഷണം കഴിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. മറ്റൊരു അസർ ഹദ്ദസന മുത്തീ ഇബ്നു അബ്ദില്ലാ അൻ കർദൗസ് അൻ ആയിഷ ഖാല عائشة رضي الله قالت عائشة رضي الله عنها പറയാണ് ما شبع آل محمد صلى الله عليه وسلم من طعام ثلاثة أيام حتى مضى لسبيله. മൂന്ന് ദിവസം അടുപ്പിച്ച് തന്റെ ആവശ്യത്തിന് നിറച്ചിട്ടുള്ള ഭക്ഷണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബമോ ഭക്ഷിച്ചിട്ടില്ല മരണം വരെ. മറ്റൊരു അസർ عائشة رضي الله عنها പറയുന്നത് ما شبع آل محمد من طعام يومين الا واحدهما تمر. രണ്ട് ദിവസം അടുപ്പിച്ചിട്ട് മുഹമ്മദിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബം ഭക്ഷിച്ചിട്ടില്ല, അതിൽ ഒരു ദിവസം ഈത്തപ്പഴമായിട്ടല്ലാതെ. അഥവാ വേവിച്ച ഭക്ഷണങ്ങൾ കഴിക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. രണ്ട് ദിവസം അടുപ്പിച്ചിട്ട് അതിൽ ഒരു ദിവസം ഈത്തപ്പഴമായിരിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു ഇന്നാ കുന്നാ ലനർഫഉ ലിന്നബിയ ഖുറാഅ ഫയാകുലുഹു ബഅദ ശഹരിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആടിന്റെ കുളമ്പ് എന്തെങ്കിലും കിട്ടിയ ഞങ്ങൾ എടുത്തു വെക്കുമായിരുന്നു. ഒരു മാസമായിട്ട് റസൂലുള്ളാഹി അത് കഴിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലേ മാത്രമേ അങ്ങനത്തെ സാധനങ്ങൾ കിട്ടാറുണ്ടായിരുന്നുള്ളൂ എന്നുള്ള നിലക്ക്. സഹോദരങ്ങളെ, ഇത് പറയുന്നത് ആരെയെന്നറിയോ? നാളെ സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടുന്ന വ്യക്തിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ വീതിച്ചു കൊടുത്ത മഈശത്താണ് ഈ പറയുന്നത്. നാം എത്ര ചിന്തിക്കണം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഗവർണറായിരിക്കുന്ന കാലത്ത് ഒരു ദിവസം നോമ്പ് തുറക്കാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഭക്ഷണം കൊണ്ടുവരപ്പെട്ടു. സ്വഹാബകൾ റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം ഇസ്ലാം വ്യാപിക്കുകയും ഒരുപാട് സമ്പത്തുമൊക്കെ സ്ഥാനമുള്ള അവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഭക്ഷണം കൊണ്ടുവന്ന സമയത്ത് അദ്ദേഹം അതിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹുവിനെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് മറവ് ചെയ്യാൻ വസ്ത്രം തലമൂടിയാൽ കാലുമൂടില്ല, കാലുമൂടിയാൽ തലമൂടില്ല, ഈ അവസ്ഥയിലായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹ് തല തുണി കൊണ്ട് മൂടിയിട്ട് കാല് പുല്ല് വെച്ച് കെട്ടി ഖബറടക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഭക്ഷണത്തെ നോക്കി പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദുനിയാവിൽ തന്നെ എല്ലാം തന്നു തീർക്കുകയാണോ എന്ന് ഭയപ്പെട്ട് അദ്ദേഹം കരഞ്ഞുകൊണ്ട് ഭക്ഷണം വേണ്ടാന്ന് ഒഴിവാക്കി. സുബ്ഹാനല്ലാഹ്, നമ്മൾ ചിന്തിക്കണം. നമ്മൾ അള്ളാഹു തആല നൽകുന്നത് അള്ളാഹിന്റെ നിഅമത്താണ്, ഫളാണ്, നമ്മൾ മനസ്സിലാക്കും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം ദുനിയാവിലെല്ലാം തന്നു തീർക്കുകയാണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഭയപ്പെടുകയും അതിനോടൊപ്പം വേണം. വേറെ നിറച്ചൊന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, പരിധി വിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് പറയാനും ഒരു അസ്തഗ്ഫിറുള്ള പറയാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കാരണം അത്ര ഗൗരവമുള്ള കാര്യമാണ് അത്. അപ്പൊ സഹോദരങ്ങളെ, സഹാബാക്കൾ കണ്ടത് അങ്ങനെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹ് ഇത്രയേ വീതിച്ചു കൊടുത്തിട്ടുള്ളൂ എങ്കിൽ നാം ഗൗരവത്തിൽ വിഷയം ആലോചിക്കണം. മറ്റൊരു ഹസർ ഹദസന ഹിഷാം ഇബ്നു അബി അൻ ആയിഷ ഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ് കാന ലിജാഉ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ആദമിൻ മഹ്ഷൂമിൻ ലീഫ. റസൂലുള്ളാഹിന്റെ വിരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈന്തപ്പനയുടെ ഓല കൊണ്ട് മുടഞ്ഞതായിരുന്നു. ഇതെല്ലാം നമ്മൾ ചിന്തിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. പറയുന്ന ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മളാരും ഇതിലൊന്നല്ല കിടക്കുന്നത്. നല്ല കിടക്ക കിട്ടുമെങ്കിൽ അതിൽ തന്നെ നമ്മൾ കിടക്കും, നല്ല സൗകര്യം ഉണ്ട് അതിൽ തന്നെ കിടക്കും, അതൊന്നും വേണ്ട എന്ന് പറയുന്നില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതൊന്നും ഇല്ലാത്ത ഒരാൾ ചെയ്തതിനേക്കാൾ എന്ത് കർമ്മമാണ് അള്ളാഹുവിലേക്ക് നാം കൂടുതൽ ചെയ്തു എന്ന് ആലോചിക്കേണ്ടത്. ഇതൊന്നും ഇല്ലാത്ത ഇന്നുണ്ട്, ഓലപ്പെരയിൽ കിടക്കുന്ന ആളുകളുണ്ട്, ചോർന്നൊലിക്കുന്ന വീട്ടിൽ കിടക്കുന്ന ആളുകളുണ്ട്, വീടില്ലാത്ത ആളുകളുണ്ട്, അവര് മിനിയങ്ങളുണ്ട്. അവരൊന്നും ചെയ്യാത്ത എന്ത് കർമ്മമാണ് നീ കൂടുതൽ ചെയ്ത് നമ്മൾ ആലോചിക്കണം. ഇതൊക്കെ തന്നിട്ടുണ്ടല്ലോ, അത്രയെങ്കിലും ചിന്തിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവണം. അതുപോലെ തന്നെ നമുക്ക് ദാരിദ്ര്യമോ ബുദ്ധിമുട്ടോ ഒക്കെ ബാധിച്ചു കഴിഞ്ഞാൽ ഇതൊരിക്കലും ഒരു ഷെറാണ്, അല്ലെങ്കിൽ അള്ളാഹ് എന്നെ കൈവിട്ടു, ഇതൊരു ശിക്ഷയാണെന്നുള്ള നിനക്കൊന്നും കാണണ്ട. ചിലപ്പോൾ അതായിരിക്കും ഏറ്റവും വലിയ ഹൈറായിട്ട് പറയുന്നത് നമ്മൾ കാണാം. അള്ളാഹിന്റെ റസൂലിന് തെരഞ്ഞെടുത്ത കാര്യമായിരിക്കും നമുക്ക് തെരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ കുടുംബത്തിന് മക്കളുടെ അവസ്ഥ പറയാൻ അലി റളിയല്ലാഹു അൻഹു പറയാണ് മാ കാന ലനാ ഇല്ലാ ഇഹാബു കബ്ശിൻ നനാമു അലാ നാഹിതി വ തഅജിനു ഫാത്തിമത്തു അലാ നാഹിതി. ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഒരു ആടിന്റെ തോലാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് അതിന്റെ ഒരു ഭാഗത്ത് ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ കിടക്കും. അലി റളിയല്ലാഹു അൻഹു ആരാണ്? റസൂലുള്ളാഹിന്റെ മകളുടെ ഭർത്താവ്, റസൂലുള്ളാഹിന്റെ പിതൃവിന്റെ മകൻ. ഞങ്ങൾ അതിന്റെ ഒരു ഭാഗത്ത് കിടക്കും, ഫാത്തിമ അതിന്റെ മറ്റേ ഭാഗത്ത് എന്ത് ചെയ്യും? ഗോതമ്പ് മാവ് കുഴക്കാൻ മറ്റേ ഭാഗത്ത് ഉപയോഗിക്കും. നിലത്തിൽ ഒരു വിരിപ്പാണുള്ളത്, അത് ആടിന്റെ തോലായിട്ടുള്ള ഒരു വിരിപ്പാണുള്ളത്, അതിന്റെ ഒരു ഭാഗത്ത് ഞങ്ങൾ കിടക്കും, മറ്റേ ഭാഗത്ത് ആ കുഴക്കാനും ഞങ്ങൾ ഉപയോഗിക്കും. ഇതൊക്കെ മനസ്സിലാക്കി തന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവുകളെ നമ്മൾ പരിഗണിക്കണം. പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ എന്തെങ്കിലുമൊക്കെ ഒരു കുറവ് വരുമ്പോ നമ്മൾ ദുനിയാവ് ഇത്ര ഉള്ളൂ, കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടും ക്ഷമിച്ചിട്ടൊക്കെ ആണെങ്കിലും ഇതും കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് മുന്നോട്ട് പോകാനോ നോക്കേണ്ടത്. സൗകര്യങ്ങളും വസ്തുക്കളും ഒക്കെ വർദ്ധിക്കുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് സമാധാനം തരില്ല. സഹാബാക്കളുടെ വാക്ക് നമുക്ക് കേൾക്കാം, സഹാബാക്കൾ പറയാറുണ്ട് റസൂലുള്ളാന്റെ കൂടെ ഞങ്ങൾ പട്ടിണി കടന്ന് യുദ്ധം ചെയ്തിട്ടുണ്ട്, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്, ഇന്ന് ഞങ്ങൾക്ക് സമ്പത്തുണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാവിധമുണ്ട്, ലോകത്തിന്റെ മുക്കാൽ ഭാഗം അല്ലെങ്കിൽ ലോകം മുഴുവൻ ഭരിക്കുന്ന അവസ്ഥയിലേക്ക് ഉയർന്നിട്ടുണ്ട് സഹാബാക്കൾ. ഇന്നത്തെ യൂറോപ്പും പേർഷ്യനും എല്ലാം മുസ്ലിങ്ങളുടെ കീഴിലായിരുന്ന ഒരു കാലം ഉണ്ടായിട്ടുണ്ട്. അന്ന് അവിടെ ഗവർണർമാരായിരുന്ന സഹാബാക്കൾ പറയാണ്, അന്ന് ഞങ്ങൾ അനുഭവിച്ച ഈമാനിന്റെ മാധുര്യമുണ്ട്, സമാധാനമുണ്ട്, ആസ്വാദനമുണ്ട്, നിങ്ങൾക്കത് കിട്ടുന്നില്ല, ഞങ്ങൾക്കത് കിട്ടുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് നാം ഗൗരവത്തിൽ ദുനിയാവിന്റെ വില നമ്മൾ മനസ്സിലാക്കണം. അടുത്തൊരു ഹസർ ഹദ്ദസന മുബാറക് അനിൽ ഹസൻ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുർ റിസ്ഖിൽ കഫാഫ് അല്ലാഹുമ്മ ജഅൽ റിസ്ഖ ആലി മുഹമ്മദിൻ കഫാഫ. ഏറ്റവും ഉത്തമമായിട്ടുള്ള റിസ്ഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തിന് മതിയായതാണ്, അവന്റെ ആവശ്യങ്ങൾ കഴിയാന്നുള്ളതാണ്. അല്ലാഹു, എന്നിട്ട് റസൂലുള്ളാഹ പറയുമായിരുന്നു, അല്ലാഹുമ്മ ജഅൽ റിസ്ഖ ആലി മുഹമ്മദിൻ കഫാഫ, മുഹമ്മദിന്റെ കുടുംബത്തിനുള്ള റിസ്ഖ് അല്ലാഹുവെ മതിയായതാക്കണേ. അതായത് ഒരാളുടെ മുമ്പിൽ കൈ നീട്ടി പോകുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാവാൻ പാടില്ല, ഒരാളുടെ മുമ്പിൽ വേറൊരാളോട് ചോദിക്കേണ്ടി വരുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. പക്ഷെ കഫാഫ്, നമ്മുടെ കാര്യങ്ങൾ ഏറ്റവും മിതമായ നിലക്ക് നടക്കുന്ന രീതിയിൽ അത് മുന്നോട്ട് പോയാൽ മതി, അതാണ് എന്ത് ഉത്തമമായിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്, അല്ലാഹുമ്മ ജഅൽ റിസ്ഖ ആലി മുഹമ്മദിൻ കഫാഫ, മുഹമ്മദ് നബിയുടെ കുടുംബത്തിന് റസൂലുള്ളാഹി അലൈഹി വസല്ലം കുടുംബത്തിന് മതിയായത് മതി അല്ലാഹ്. നമ്മളെന്താ ചോദിക്കുക? നമുക്ക് ദുനിയാവിനേറ്റുള്ള ബന്ധവും പ്രവാചകനും സഹാബാക്കൾക്കും ദുനിയാവിനേറ്റുള്ള ബന്ധവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച രീതിയുമാണ്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുർ റിസ്ഖി മാ യക്ഫി വഖൈറുർ റിസ്ഖിൽ ഖഫി. ഏറ്റവും നല്ല റിസ്ക് ഒരുത്തന്റെ ആവശ്യത്തിന് മതിയാവുന്നതാണ്, ലഘുവായ റിസ്ക്കാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നേരത്തെ പറഞ്ഞ, അല്ലാഹുമ്മ ജഅൽ റിസ്ഖ ആലി മുഹമ്മദിൻ കൂത്ത, മതിയായ അത്ര മാത്രം മുഹമ്മദിന്റെ കുടുംബത്തിന്റെ റിസ്ഖ ആക്കണമേ എന്ന്. ഇനി ഒരു ഈ ബാബു കൂടി എന്നോട് ബന്ധപ്പെട്ടതാണ്, അതുകൂടെ നമ്മൾ വായിക്കാം. 14-ാമത്തെ ബാബു, ബാബു ദിക്ർ മഈഷത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഈഷത്തുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് സഹാബാക്കൾ പറഞ്ഞ ചില വാക്കുകളുമായി ബന്ധപ്പെട്ട് പറയാണ്. ഹദ്ദസന ഖുർറത്തു ഇബ്നു ഖാലിദ് അസ്-സദൂസി അൻ ഹമീദ് ابن هلال العدوي عن خالد بن عمير رجل منهم قال خطبنا عتبة بن غزوان عتبة بن غزوان رضي الله عنه رضي الله عنه يقول പറഞ്ഞു, يقول لقد رايتني مع رسول الله صلى الله عليه وسلم سبعه. ഇസ്ലാമിന്റെ ആദ്യ കാലത്ത് ഇസ്ലാം സ്വീകരിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ഞാൻ റസൂലിനോട് ഒപ്പം ഉണ്ടായിരുന്നു. മാലന തഅമൻ ഇല്ല വറഖുൽ ഹബ്ല ഹത്ത ഖറഹത് അഷ്ദാഖുന. ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടായിരുന്നത് ഹബ്ല, ഒരു മരമാണ്, അതിന്റെ ഇലകളായിരുന്നു. അതിന്റെ ഇലകൾ ഞങ്ങൾ കഴിച്ചതിന്റെ കാരണത്തെ ഞങ്ങൾ തൊണ്ടയിൽ മുറിയാകുന്ന അവസ്ഥയിൽ ഞങ്ങൾ ഭക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത്. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒറ്റപ്പെടുത്തിയ കാലഘട്ടം, റസൂലുള്ളാഹിന്റെ സീറ പഠിക്കുമ്പോൾ നമുക്ക് കേട്ടിട്ടുള്ളതാണ്. മക്കയിൽ മൊത്തമായി ഒറ്റപ്പെടുത്തി ഷുഅബ് അബീ താലിബ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവരുടെ ഭക്ഷണം ഒന്നുമില്ലാതെ, ആരൊന്നും തരൂല, വാങ്ങാനും പറ്റൂല, പൈസ ഉണ്ടായിട്ടും കാര്യമില്ല, ആ ഒരു അവസ്ഥയിൽ ജീവിച്ചിരുന്നത് ഇസ്ലാമിന് വേണ്ടി അവർ സഹിച്ച ത്യാഗമാണത്. ഇസ്ലാമിന് വേണ്ടി നമ്മൾ എന്താണ് സഹിച്ചിട്ടുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് സഹിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ കുറവാണത്, നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുറവും നമ്മുടെ ന്യൂനതയുമാണത്. സ്വഹാബാക്കൾ പോകാൻ ആഗ്രഹിച്ച സ്വർഗത്തിലേക്കാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സ്വഹാബാക്കൾ ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിനെ തന്നെയാണ് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്. അന്നും ഇന്നും അള്ളാഹു തആല അർശിന് മുകളിൽ തന്നെയുമാണ്. അതുകൊണ്ട് നമ്മുടെ അവസ്ഥ നമ്മൾ പരിശോധിക്കണം. ഹദ്ദസ്ന യസീദ് ഇബ്നു ഇബ്രാഹിം അൻ ഇബ്നു സീരീൻ ഖാല ഖാല അബു ഹുറൈറ റളിയല്ലാഹു അൻഹു. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ലഖദ് റഅയ്തുനി വന അസ്റഉ ബൈനൽ ഖബ്ർ വൽ മിംബർ. നിങ്ങൾ ഞാൻ എന്നെ കണ്ടിട്ടുണ്ട് റസൂലുള്ളാഹിന്റെ ഖബറിന്റെയും മിംബറിന്റെയും ഇടയിലായിട്ട്. ഹത്ത യഖൂല الناس, ജനങ്ങൾ പറയും, മജ്നൂൻ, പ്രാന്തനാണ്. വമാ ബി മിം ജുനൂൻ ഇൻ ഹുവ ഇല്ല ജൂഉ. എനിക്ക് പ്രാന്തായിരുന്നില്ല, വിശപ്പ് കാരണം ഞാൻ അവിടെ ബോധം കെട്ട് വീണാറുണ്ടായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, പ്രത്യേകിച്ച് തുല്ലാബുകൾ അബൂ ഹുറൈറയുടെ ചരിത്രം വായിക്കണം. ഹദീസ് പഠിക്കാൻ വേണ്ടി രാവും പകലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പം കൂടാൻ പറ്റുന്ന സമയമെല്ലാം കൂടി ഇൽമ് നേടി, ഇൽമ് എഴുതി ചേർത്ത് പഠിച്ച് ആ സമയത്ത് ഭക്ഷണത്തിന് കുറവ് വന്ന് ഈ പിന്നെ ഖബറിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിൽ റൗള എന്ന് പറയുന്ന സ്ഥലത്ത് ബോധം കെട്ട് വീഴുമായിരുന്നു. ആളുകൾ പറയാം അവന് ഭ്രാന്തായിരിക്കുകയാണെന്ന്. അബൂ ഹുറൈറ എന്ന് പറയാണ് ഇൻഹു ഇല്ലൽ ജൂ, വിശപ്പല്ലാതെ ഒന്നുമല്ല എനിക്കുണ്ടായിരുന്നത്. നമ്മുടെ നമുക്കൊരു ദിവസം നോമ്പ് തന്നെ എടുക്കാൻ പറ്റില്ല ശരിക്കും. നമുക്കൊന്ന് സമാധാനത്തിൽ നോമ്പ് വെക്കുമ്പോണ്ടാവണ വിശപ്പില് അതൊന്നും അൽഹംദുലില്ല എന്ന് പറഞ്ഞ് അതും സഹിച്ചിരിക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല. മുൻഗാമികൾ അള്ളാഹുവിന്റെ ദീന് പഠിക്കാനും ഇൽമ് നേടാനും അവർ സഹിച്ച ത്യാഗം. മറ്റൊരു രിവായത്തിൽ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിളവെടുക്കുന്ന സ്ഥലത്തിലൂടെ പോകുന്ന സമയത്ത് റസൂലുള്ള പറഞ്ഞു, അലൈക്കും ബിമസ്വദ്ദ മിൻഹു ഫലഖദ് റഅയ്തുനി അജ്തനി. ഇതിലും ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ എന്നെ ചെറുപ്പത്തിൽ യുവത്വത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ, വന അൽഗനം, ഞാൻ ആടിനെ മേച്ച് നടന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പത്തിൽ ആടിനെ മേച്ച് നടന്നിട്ടുണ്ട്. ഖാലു, അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലുള്ളാഹ് അവ റഅയ്ത, റസൂലെ നിങ്ങൾ ആടിനെ മേച്ചിട്ടുണ്ടോ? ഖാല നഅം, അതെ. വമാ മിൻ നബിയ്യിൻ ഇല്ലാ വഖദ് റഅ, ഒരു നബിയും ഇല്ല ആടിനെ മേച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ മേയ്ക്കാൻ വിട്ടിട്ടില്ലാതെ ഒരു നബിയും ഉണ്ടായിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ജോലിയാണത്. അപ്പൊ ആളുകൾ പൊതുവെ ഒരു വിലയും കാണാത്ത താഴ്ന്നതിൽ കാണുന്ന ഒരു ജോലിയായിരിക്കും ആടിനെ മേച്ച് നടക്കുക എന്നുള്ളത്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മുൻകഴിഞ്ഞ എല്ലാ നബിമാരും എന്ത് ചെയ്തിട്ടുണ്ട്? ആ ജോലി എടുത്തിട്ടുണ്ട്. ഹദസന ഇബ്നു അബി ഖാലിദ് അൻ ഖൈസ് ഇബ്നു അബി ഹാസിം ഖാല സമിഅ്തു സഅദ് ഇബ്നു മാലിക് യഖൂൽ. സഅദ് ഇബ്നു മാലിക് റളിയല്ലാഹു പറഞ്ഞു. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് മറ്റു റിവായത്തുകളിൽ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു ആണ്, ഇതിലെന്തോ തെറ്റിയിരിക്കാനുള്ള സാധ്യത. ഇന്നി ലഅവ്വലു റജുലിൻ മിനൽ അറബ് റമാ ബിസഹ്മിൻ ഫി സബീലില്ലാ, ഞാനാണ് അറബികളിൽ ഒന്നാമതായിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ അമ്പ് തൊടുത്തു വിട്ടത്. വലഖദ് റഅയ്തുനി മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിന്റെ ഒപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ആദ്യകാലത്ത്. വമാ ലനാ തഅമുൻ ഇല്ല സംറ വറഖുൽ ഹുബ്ല, ഞങ്ങൾക്ക് ഭക്ഷണമായിട്ട് സംറ ഹുബ്ല മരങ്ങളാണ്, അതിന്റെ ഇലകളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഹത്ത ഇൻ കാന അഹദുനാ ലയദഉ കമാ തലഉൽ അൻസു മാ ലഹു ഖിൽഖുൻ, ഞങ്ങൾ എന്നിട്ട് കാഷ്ടിക്കാറുള്ളത് എങ്ങനെയാണ്? ആടൊക്കെ കാഷ്ടിക്കുന്ന പോലെയാണ് ഞങ്ങൾ കാഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ആ ഇലയും ഇതൊക്കെ തിന്നണത്, ഇലയും ഇതോ ആടും ഒക്കെ തിന്നണത് കഴിക്കണത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അതുപോലെയുള്ള കാഷ്ടങ്ങളായിരുന്നു ഞങ്ങൾ കാഷ്ടിച്ചിരുന്നത് എന്ന് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഹദസ്ന അബ്ദുൽ വാഹിദ് ഇബ്നു അയ്മൻ അൽമക്കി അൻ അബീഹി അൻ ജാബിനി അബ്ദുല്ലാ ഖാല ലമ്മ ഹഫറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ഹാബു അൽ ഖന്ദഖ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി സഹാബാക്കളും ഖന്ദഖ് കിടങ്ങൊഴിക്കുന്ന സമയത്ത്, അതായത് അഹ്സാബ് യുദ്ധത്തിന്റെ സമയത്ത് മദീനക്ക് ചുറ്റും റസൂലിനും സഹാബാക്കളും കിടങ്ങൊഴിക്കുന്നുണ്ട്. ആ കാലഘട്ടമാണെങ്കിൽ വളരെയധികം പട്ടിണിയും കഷ്ടപ്പാടുള്ള ഒരു കാലമായിരുന്നു. അസ്ഹാബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മുഅ്മിൻ അസ്ഹാബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീന ജഹദുൻ ശദീദുൻ, അവർക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു റസൂലുള്ളാഹിക്കും മുസ്ലിമീങ്ങൾക്കും. ഫമകസു സലാസ ലാ യജിദൂന തആമ, മൂന്ന് ദിവസത്തോളം ശരിക്കൊരു ഭക്ഷണം ലഭിക്കാതെ അവർ കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്. കാരണം ശത്രു സൈന്യം വരുന്നുണ്ട്, അതിനു മുമ്പ് എന്ത് ചെയ്യണം? കിടങ്ങ് കുഴിച്ചു തീർക്കണം. അപ്പോൾ ആ ഒരു ആവശ്യമുള്ളത് കൊണ്ട് അവർ മൂന്ന് ദിവസം ഭക്ഷണം കിട്ടാതെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഹത്ത റബത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ബത്നിഹി ഹജറം മിനൽ ജൂ, വിശപ്പിന്റെ ആധിക്യം കാരണത്താൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വയറ്റിൽ ഒന്ന് നേരെ നിൽക്കാൻ കല്ല് വെച്ച് കിട്ടുന്ന അവസ്ഥയുണ്ടായിരുന്നു പല സഹാബാക്കൾക്കും. അള്ളാഹിന്റെ റസൂലിനാണ് ഈ അവസ്ഥ. അള്ളാഹിന്റെ റസൂലിന് അള്ളാഹിന്റെ മാർഗത്തിൽ ഈ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. അപ്പൊ ദുനിയാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, സുഖവും എല്ലാവിധ ആനന്ദവും സന്തോഷവും മാത്രമാണെന്ന് വിചാരിക്കരുത്. കുറച്ചൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ നല്ല രീതിയിൽ ക്ഷമിക്കാനും നമ്മുടെ മുൻഗാമികളും അതുപോലെ അള്ളാഹുവിന്റെ റസൂലും ഇതെല്ലാം അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ള ധാരണയും നമുക്കൊക്കെ ഉണ്ടായിരിക്കണം. ഇതൊക്കെ ദുനിയാവ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം ലഭിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന കാര്യമാണ് നിലക്കല്ല നമ്മൾ ദുനിയാവിനെ കാണേണ്ടത്, അത് നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാഅല്ലാ അടുത്ത ബാബുകൾ നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് ഈ കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലകും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.